നീ ഭയപ്പെടണം, അവനെ സേവിക്കണം, അവനോട് ചേർന്നിരിക്കണം, അവന്റെ നാമത്തിൽ സത്യം ചെയ്യണം. അവനാകുന്നു നിന്റെ പുകഴ്ച, അവനാകുന്നു നിന്റെ ദൈവം. നീ കണ്ണാലെ കണ്ടിട്ടുള്ള മഹത്വവും ഭയങ്കരവുമായ കാര്യങ്ങളെ നിനക്ക് വേണ്ടി ചെയ്തവൻ അവൻ തന്നെ. നിന്റെ പിതാക്കന്മാർ 70 ദേഹികള് മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോഴോ നിന്റെ ദൈവമായ യഹോവ നിന്നെ പെരുക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കിയിരിക്കുന്നു. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ നീ സ്നേഹിച്ച് അവന്റെ പ്രമാണവും ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലായ്പ്പോഴും പ്രമാണിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ശിക്ഷ, അവന്റെ മഹത്വം, അവന്റെ ബലമുള്ള കൈ, അവന്റെ നീട്ടിയ ഭുജം, അവൻ മിസ്രയീമിന്റെ മധ്യേ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ സകല ദേശത്തോടും ചെയ്ത അവന്റെ അടയാളങ്ങൾ, അവന്റെ പ്രവർത്തികൾ, അവൻ മിസ്രയീമ്യരുടെ സൈന്യത്തോടും കുതിരകളോടും രഥങ്ങളോടും ചെയ്തത്, അവൻ നിങ്ങളെ പിന്തുടർന്നപ്പോൾ അവൻ ചെങ്കടലിലെ വെള്ളം അവരുടെ മേൽ ഒഴുക്കുമാറാക്കി ഇന്നുവരെ കാണുന്നത് പോലെ അവരെ നശിപ്പിച്ചത്, നിങ്ങൾ ഇവിടെ വരുവോളം മരുഭൂമിയിൽ വെച്ച് അവൻ നിങ്ങളോട് ചെയ്തത്. അവൻ രൂബേന്റെ മകനായ ഏലിയാവിന്റെ മക്കളായ ദാഥാനോടും അബിരാമിനോടും ചെയ്തത്. ഭൂമി പിളർന്നു, അവരെയും കുടുംബങ്ങളെയും കൂടാരങ്ങളെയും എല്ലാ ഇസ്രായേലിന്റെയും മധ്യേ അവർക്കുള്ള സകല ജീവികളെയും വീങ്ങിക്കളഞ്ഞത് എന്നിങ്ങനെയുള്ളവ അറിയാത്തവരും കാണാത്തവരുമായ നിങ്ങളുടെ മക്കളോടല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ പിന്നറിഞ്ഞുകൊള്ളുവീൻ. യഹോവ ചെയ്ത മഹാപ്രവൃത്തികളൊക്കെയും നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നുവല്ലോ. ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു പോകുന്ന ദേശം ചെന്നടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനൊഴുക്കുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോടിരിപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടപ്പിയും. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിശ്രയും ദേശം പോലെയല്ല. അവിടെ നീ വിത്ത് വിതച്ചിട്ട് പച്ചക്കറി തോട്ടം പോലെ നിന്റെ കാലുകൊണ്ട് നനയ്ക്കേണ്ടി വന്നു. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശമോ മലകളും താഴ്വരകളും ഉള്ളതായി ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴവെള്ളം കുടിക്കുന്നതും നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഞാനിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും മീനും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും പെയ്യിക്കും. ഞാൻ നിന്റെ ദേശത്തിന്റെ നിലത്ത് നിന്റെ നാൽക്കാലികൾക്കും പുല്ലുതരും. നീ തൃപ്തിയാകുമണ്ണം ഭക്ഷിക്കും. നിങ്ങളുടെ ഹൃദയത്തിന് പോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ല ഞാൻ യഹോവയുടെ ക്രോധം നിങ്ങളുടെ നേരെ ജ്വലിച്ചിട്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ ആകാശത്തെ അടച്ചുകളയുകയും ഭൂമി അനുഭവം തരാതിരിക്കുകയും യഹോവ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നിങ്ങൾ വേഗം നശിച്ചു പോവുകയും ചെയ്യും. ആകയാൽ നിങ്ങൾ എന്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം വേണം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് അവയെ നിന്റെ വീട്ടിന്റെ കട്ടിലന്മേലും പടിവാതിലുകളിൽ മേലും എഴുതേണം. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയുടെ ദേശം നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്ക് ആകും. നിങ്ങളുടെ അതിൽ മരുഭൂമി മുതൽ ലബാനോൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറേ കടൽ വരെയുമാകും. ഒരു മനുഷ്യനും നിങ്ങളുടെ മുമ്പിൽ നിൽക്കയില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് അരുളി ചെയ്തതുപോലെ അവൻ നിങ്ങളെ ഉള്ള പേടിയും ഭീതിയും നിങ്ങൾ ചെല്ലുന്ന സകല ദിക്കിലും വരുത്തും. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. നീ കൈവശമാകുവാൻ ചെല്ലുന്ന ദേശത്തെ നിന്റെ ദൈവമായ യഹോവ നിന്നെ കടത്തിയ ശേഷം ഗെരിസീം മലയിൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലമേൽ വെച്ച് ശാപവും പ്രസ്താവിക്കണം. അവ ഗിൽഗായിലെത്തിയനായി മോരെത്തോപ്പിനരികെ ആരാബിയയിൽ പാർക്കുന്ന കനാന്യരുടെ ദേശത്ത് യോർദാനക്കരെ പടിഞ്ഞാറല്ലോ ഉള്ളത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിന് നിങ്ങൾ യോർദാൻ കടന്നു എന്ന് അതിനെ അടക്കി അവിടെ പാർക്കും. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന എല്ലാ ചട്ടങ്ങളും വിധികളും നിങ്ങൾ പ്രമാണിച്ച് നടക്കണം. നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളെല്ലാം പ്രമാണിച്ച് നടക്കുന്ന ചട്ടങ്ങളും വിധികളും അവിത് നിങ്ങൾ ദേശം കൈവശം നിൽക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിന്മേലും കുന്നുകളിൽ മേലും എല്ലാ പച്ചമരത്തിന് കീഴിലും തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെയും നിങ്ങൾ അശേഷം നശിപ്പിക്കണം. അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം. അവരുടെ ബിംബങ്ങളെ തകർക്കണം. അവരുടെ അക്ഷര പ്രതിഷ്ഠകളെ തീരിട്ട് ചുട്ടുകളയണം. അവരുടെ ദേവപ്രതിമകളെ വെട്ടിക്കളഞ്ഞ് അവരുടെ പേരാ സ്ഥലത്ത് നിന്ന് നശിപ്പിക്കണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ ആ വിധത്തിൽ സേവിക്കേണ്ടതല്ല. നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം. അവിടെ തന്നെ നിങ്ങളുടെ മഹായാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദച്ചാർപ്പണങ്ങൾ, നിങ്ങളുടെ നേർച്ചകൾ, സ്വമേധാദാനങ്ങൾ, നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടുചെല്ലണം. അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയെ സന്നിധി വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ കുടുംബങ്ങൾ സന്തോഷിക്കുകയും വേണം. നാം ഇന്ന് ഇവിടെ ഓരോരുത്തരും താൻ താനും ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദച്ചാർപ്പണങ്ങൾ, നിങ്ങൾ യഹോവയ്ക്ക് നേരുന്ന വിശേഷമുള്ള നേർച്ചകൾ എല്ലാം എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പട്ടണങ്ങളിലുള്ള ലേവ്യനും സന്തോഷിക്കണം. അവന് നിങ്ങളോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ. നിനക്ക് ബോധിക്കുന്നതൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. യഹോവ നിന്റെ ഗോത്രത്തിൽ ഒന്നിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം. ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നീ ചെയ്യണം. എന്നാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിന് തക്കവണ്ണം നിന്റെ ഏത് പട്ടണത്തിൽ വെച്ചും നിന്റെ മനസ്സിലെ ആഗ്രഹപ്രകാരമൊക്കെയും അറുത്തുമാംസം തിന്നാം. അത് കലമാന്യേയും പുള്ളിമാന്യേയും പോലെ ശുദ്ധനും അശുദ്ധനും തിന്നാം. രക്തം മാത്രം നിങ്ങൾ തിന്നരുത്. അത് വെള്ളം പോലെ നിലത്തൊഴിച്ചു കളയണം. എന്നാൽ നിന്റെ ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം, നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ, നീ നേരുന്ന എല്ലാ നേർച്ചകൾ, നിന്റെ സ്വമേധാദാനങ്ങൾ, നിന്റെ കയ്യിലെ ഉദച്ചാർപ്പണങ്ങൾ എന്നിവയെ നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തിന്നുകൂടാ. അവയെ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും പിന്നെ നിന്റെ സകല പ്രയത്നത്തെ കുറിച്ചും നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ സന്തോഷിക്കണം. നീ ഭൂമിയിൽ ഇരിക്കുന്നിടത്തോളം ലേവ്യനെ ഉപേക്ഷിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്ത പോലെ അവൻ നിന്റെ അതിർ വിശാലമാക്കുമ്പോൾ നീ മാംസം തിന്മാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് മാംസം തിന്നേണമെന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടം പോലെയൊക്കെയും നിനക്ക് മാംസം തിന്നാം. നിന്റെ ദൈവമായ യഹോവ നിന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഏറെ ദൂരത്താകുന്നുവെങ്കിൽ യഹോവ നിനക്ക് തന്നിട്ടുള്ള നിന്റെ ആടുമാടുകളിൽ ഏതിനെയെങ്കിലും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ അറക്കുകയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് നിന്റെ ഇഷ്ടം പോലെയൊക്കെയും തിന്നുകയും ചെയ്യാം. ഫലമാനെയും പുള്ളിമാനിനെയും തിന്നതുപോലെ നിനക്ക് അവയെ തിന്നാം. ശുദ്ധനും അശുദ്ധനും ഒരുപോലെ തിന്നാം. രക്തം മാത്രം തിന്നാതിരിപ്പാൻ ഇഷ്ടയായിരിക്കും. രക്തം ജീവനാകുന്നുവല്ലോ, മാംസത്തോടുകൂടി ജീവനെ തിന്നരുത്. അതിനെതിരെയും തിന്നാതെ വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. യഹോവയ്ക്ക് ഹിതമായിട്ടുള്ളത് ചെയ്തിട്ട് നിനക്ക് മക്കൾക്കും നന്നായിരിക്കേണ്ടതിന് നീ അതിനെ തിന്നരുത്. നിന്റെ പക്കലുള്ള വിശുദ്ധ വസ്തുക്കളും നിന്റെ നേർച്ചകളും മാത്രം നീ എടുത്തുകൊണ്ട് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ നിന്റെ ഹോമയാഗങ്ങൾ മാംസത്തോടും രക്തത്തോടും കൂടെ അർപ്പിക്കണം. നിന്റെ ഹനനയാഗങ്ങളും രക്തം നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ ഒഴിക്കണം. അതിന്റെ മാംസം നിനക്ക് തിന്നാം. നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ഹിതവും ഉത്തമവുമായുള്ളത് ചെയ്തിട്ട് നിനക്കും മക്കൾക്കും നന്നായിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ സകല വചനങ്ങളും കേട്ട് പ്രമാണിക്കുക. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തുള്ള ജാതികളെ നിന്റെ ദൈവമായ യഹോവ നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളയുമ്പോഴും നീ അവരെ നീക്കിക്കളഞ്ഞ് അവരുടെ ദേശത്ത് പാർക്കുമ്പോഴും അവർ നിന്റെ മുമ്പിൽ നശിച്ച ശേഷം നീ അവരുടെ നടപടി അനുസരിച്ച് കണിയിൽ അകപ്പെടുകയും ഈ ജാതികൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ച വിധം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ ദേവന്മാരെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ അങ്ങനെ സേവിക്കേണ്ടതല്ല. യഹോവ വെറുക്കുന്ന സകല മ്ലേച്ഛതയും അവൻ തങ്ങളുടെ ദേവപൂജ ചെയ്ത് തങ്ങളുടെ പുത്രിപുത്രിമാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ. ഞാൻ നിങ്ങളോട് ആചാരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ. അതിനോട് കൂട്ടരുത്, അതിൽ നിന്ന് കുറയ്ക്കുകയുമരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത എന്റെ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കണമെന്ന് പറഞ്ഞും കൊണ്ട് ഒരടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ പ്രവാചകന്റെയും സ്വപ്നക്കാരന്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്നറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കാവുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവന്റെ കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം. ആ പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രയീം ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവരും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ചു. നീ നടക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്നും നിന്നെ തെറ്റിപ്പാൻ നോക്കിയത് കൊണ്ട് അവനെ കൊല്ലണം. അങ്ങനെ നിന്റെ മധ്യത്തിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. നിങ്ങളുടെ ചുറ്റും ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സമീപത്തോ ദൂരത്തോ ഉള്ള ജാതികളുടെ ദേവന്മാരിൽ വെച്ച് നീയോ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് നിന്റെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിന്റെ മകനോ മകളോ നിന്റെ മാർവിളത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണ സ്നേഹിതരോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീകരിപ്പാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവന്റെ വാക്ക് കേൾക്കുകയോ ചെയ്യരുത്. അവനോട് കനിവ് തോന്നുകയോ അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം. അവനെ കൊല്ലേണ്ടതിനാദ്യം നിന്റെ കൈയും നിന്റെ സർവജനത്തിന്റെ കൈയും അവന്റെ മേൽ ചെല്ലണം. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവയോട് നിന്നെ അകറ്റിക്കളവാൻ അവൻ അന്വേഷിച്ചത് കൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇനി നിങ്ങളുടെ ഇടയിൽ ഈ അരുതാത്ത കാര്യം നടക്കാതിരിപ്പാൻ തക്കവണ്ണം ഇസ്രായേലെല്ലാം കേട്ട് ഭയപ്പെടണം. നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കണമെന്ന് പറയുന്നു നീചന്മാർ. നിങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ പട്ടണത്തിലെ നിവാസികളെ വശീകരിച്ചിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവ നിനക്ക് മാർപ്പാൻ തന്നിട്ടുള്ള നിന്റെ പട്ടണങ്ങളിൽ ഒന്നിനെ കുറിച്ച് കേട്ടാൽ നീ നല്ലവണ്ണം അന്വേഷണവും പരിശോധനയും വിസ്താരവും കഴിക്കണം. അങ്ങനെയുള്ള മ്ലേച്ഛത നിങ്ങളുടെ ഇടയിൽ നടന്നു എന്ന കാര്യം വാസ്തവവും നിശ്ചയമെങ്കിൽ നീ ആ പട്ടണത്തിലെ നിവാസികളെ വാളിന്റെ വൈത്തലയാൽ കൊന്നും. അത് അതിലുള്ളതൊക്കെയും അതിലെ മൃഗങ്ങളെയും വാളിന്റെ വൈത്തലയാൽ ശബദാർപ്പിതമായി സംഹരിക്കണം. അതിലെ കൊള്ളയൊക്കെയും ഇല്ലിൽ നടുവിൽ കുട്ടി ആ പട്ടണവും അതിലെ കൊള്ളയൊക്കെയും ശേഷം നിന്റെ ദൈവമായ യഹോവയ്ക്കായി തീറ്റി ചുറ്റുകളയണം. അതെന്നും പാഴുന്നായിരിക്കണം. അതിനെ പിന്നെ പണി ചെയ്യുമരുത്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഹിതമായിട്ടുള്ള ചെയ്ത് യഹോവ തന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്നോട് കരുണയും കനിവും കാണിക്കേണ്ടതിന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ നിന്നെ വർദ്ധിപ്പിക്കേണ്ടതിനും ശബദാർപ്പിതമായ യാതൊന്നും നിന്റെ കയ്യിൽ പറ്റിയിരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ മക്കളാകുന്നു. മരിച്ചവന് വേണ്ടി നിങ്ങളുടെ മുറിവേൽക്കുകയോ നിങ്ങൾ മുൻകഷണ്ടി ഉണ്ടാക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് തനിക്ക് സ്വജനമായിരിക്കാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മ്ലേച്ഛമായതൊന്നിനെയും തിന്നരുത്. നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങളാവിത് കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, മലയാട്, കവരിയമാൻ, മൃഗങ്ങളിൽ കുളമ്പ് പുളർമിക്കുന്നതും കുളമ്പ് രണ്ടായി തിരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗത്തെയൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പുളർന്നവയിലും തിന്നരുതാത്തവ എന്നാൽ ഒട്ടകം, മുയൽ, കുഴിമുയൽ എന്നിവ അവ അയവിറക്കുന്നുവെങ്കിലും കുളമ്പ് പുളർന്നവയല്ല, അവ നിങ്ങൾക്ക് അശുദ്ധം. പന്നി അത് കുളമ്പുഴുന്നെങ്കിലും അയവിറക്കുന്നില്ല, അത് നിങ്ങൾക്ക് അശുദ്ധം. ഇവയുടെ മാംസം തിന്നരുത്, പിണം തൊടുകയും അരുത്. വെള്ളത്തിലുള്ള എല്ലാത്തിലും ചിറകും ചിതമ്പലും ഉള്ളതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ ചിറകും ചിതമ്പലും ഇല്ലാത്തതൊന്നും തിന്നരുത്, അത് നിങ്ങൾക്ക് അശുദ്ധം. ശുദ്ധിയുള്ള സകല പക്ഷികളെയും നിങ്ങൾക്ക് തിന്നാം. പക്ഷികളിൽ തിന്നരുത്. അഥവാ കടൽറാഞ്ചൻ, ചെമ്പരുന്ന്, കഴുകൽ, ചെങ്ങാലിപ്പരുന്ന്, വൃദ്ധം, അതത് വിധം പരുന്ത്, അതത് വിധം കാക്ക, ഒട്ടകപ്പക്ഷി, പുള്ള, കടൽ കാക്ക, അത് വിധം പ്രാപ്പിട, നത്ത്, കൂമൻ, മൂങ്ങ, വേഴാമ്പൽ, കടുത്തമച്ചൻ, നീർക്കാക്ക, തെരിഞ്ഞാറ, അരുത് വിധം പൊക്ക, കൊളക്കുഴി, ഇരുത്തീർ എന്നിവയാകുന്നു ചിറകുള്ള ഏഴുജാതിയൊക്കെയും നിങ്ങൾ അശുദ്ധം. ഇവയെ തിന്നരുത്. ശുദ്ധിയുള്ള പക്ഷികളെ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം. താനേ ചത്തതോ ഒന്നിനെയും തിന്നരുത്. അത് നിന്റെ പട്ടണങ്ങളുടെ പ്രദേശിക്ക് തിന്മാൻ കൊടുക്കാം, അല്ലെങ്കിൽ അന്യജാതിക്കാരന് വിൽക്കാം. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ വിശുദ്ധ ജനമല്ലോ. ആട്ടിൻകുട്ടയെ അതിന്റെ തലയുടെ പാലുൽപാകം ചെയ്യരുത്. ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാക്കുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വയ്ക്കണം. നിന്റെ ദൈവമായ യഹോവയെല്ലാം ഇപ്പോഴും ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശം നിന്റെ ആടുമാറുകളുടെ കടിഞ്ഞീലുകളും അവരുടെ സന്നിധിയിൽ അവന്റെ സന്നിധിയിൽ വെച്ച് തന്നെയാണ്. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ അകലെയും അത് കൊണ്ടുപോകുവാൻ കഴിയാതെ വണ്ണം വഴിവരവായിരുന്നാൽ അത് വിറ്റ് പണമാക്കി പണം കയ്യിലെടുത്ത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്തു വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്നും. നീ നിന്റെ കുടുംബവും സന്തോഷിക്കണം. നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനെ മറന്നു കളയരുത്. അവനും നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഉണ്ടല്ലോ. മൂന്നാണ്ട് കൂടുമ്പോൾ മൂന്ന് സംവത്സരത്തിൽ നിനക്കുള്ള വിളവിന്റെ ദശാംശമൊക്കെയും നിർദ്ധരിച്ച് നിന്റെ പട്ടണങ്ങളിൽ സംഗ്രഹിക്കണം. നീ ചെന്ന് സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവനെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ദേവ്യനും നിന്റെ പട്ടണങ്ങളുള്ള പരദേശിക്കും അനാഥനും വിധവയും വന്ന് തിന്നെ തൃപ്തരാകണം. ഏഴാണ്ട് കൂടുമ്പോൾ നീ ഒരു വിമോചനം ആചരിക്കണം. വിഭോജനത്തിന്റെ ക്രമം എന്തെന്നാൽ കൂട്ടുകാരന് വായ്പ കൊടുക്കുന്നവനെല്ലാം അത് ഇളച്ചു കൊടുക്കണം. യഹോവയുടെ വിമോചനം പ്രസിദ്ധമാക്കിയത് കൊണ്ട് നീ കൂട്ടുകാരനെയോ സഹോദരനെയോ ബുദ്ധിമുട്ടിക്കരുത്. അഞ്ച് ജാതിക്കാരനോട് നീ മുട്ടിച്ച് പിരിക്കാം. എന്നാൽ നിന്റെ സഹോദരൻ തരുവാനുള്ളത് നീ ഇളച്ചു കൊടുക്കണം. ദരിദ്രൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകില്ല. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി കൈവശമാക്കാൻ തരുന്ന ദേശത്ത് നിന്നെ ഏറ്റവും അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും. എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേകം ജാതികളെ ഭരിക്കും. എന്നാൽ അവർ നിന്നെ ഭരിക്കുകയില്ല. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വരുന്ന ദേശത്ത് ഏത് പട്ടണങ്ങളെങ്കിൽ ദരിദ്രനായ സഹോദരൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ ദരിദ്രനായ സഹോദരന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈയടക്കാതെയും നിന്റെ കൈ അവന് വേണ്ടി തുറന്ന് അവന് വന്ന ബുദ്ധിമുട്ടിന് ആവശ്യമായത് വായ്പ കൊടുക്കണം. വിഭോജന സംവത്സരമായ 7-ാം ആണ്ട് അടുത്തിരിക്കുന്നു എന്നിങ്ങനെ നിന്റെ ഹൃദയത്തിൽ ഒരു നിരുപചാരം തോന്നുകയും ദരിദ്രനായ സഹോദരനോട് നിന്റെ കണ്ണ് നിർദ്ദേയമായിരിക്കുന്നുവെങ്കിൽ അവനൊന്നും കൊടുക്കാതിരിക്കുകയും അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിച്ച് അവൻ നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. നീ അവന് കൊടുത്തേ മതിയാവൂ. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളിലും സകല പ്രയത്നങ്ങളിലും അത് നിമിത്തം നിന്നെ അനുഗ്രഹിക്കും. ദരിദ്രൻ ദേശത്ത് അറ്റുപോകുകയില്ല. അതുകൊണ്ട് നിന്റെ ദേശം അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരന് നിന്റെ കൈ മനസ്സോടെ തുറന്നു കൊടുക്കണമെന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ദൈവമേ സ്ത്രീജനയ്ക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ
ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലപ്പാനം പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാപുരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥന സംഗമത്തിലേക്ക് വളരെ ആദരവോടുകൂടി എല്ലാ ദൈവമക്കളെയും തമ്പുരാന് ഒരു ബുധനാഴ്ച തന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം നമ്മളെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. ആ ദൈവസ്നേഹത്തിന്റെ ദൈവകരുതലിന്റെ നമ്മയെ ആന്തരിക കണ്ണുകളോടുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ തൃപ്പാസിലായിരിക്കാൻ തക്കവണ്ണം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം ഭക്തന്മാരുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന ഗീതങ്ങളെയും പ്രാർത്ഥനകളിലും ഇമ്പപ്പെടുന്നു. ദൈവം പാകെ നാം ഈ ശുശ്രൂഷ ഭക്തിയോടുകൂടി സമർപ്പിക്കുമ്പോൾ ദൈവം സ്വർഗ്ഗ സ്വീകരിക്കത്തക്കവണ്ണം ഒരു പരിശുദ്ധിയുള്ള നിർമ്മലതയുള്ള ഹൃദയം നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടും അവരുടെ മുമ്പാകെ നൽകുന്ന ഈ പ്രാർത്ഥനകളൊക്കെ ദൈവം മുമ്പാകെ സ്വീകാര്യയോഗ്യമാകാൻ തക്കവണ്ണം തമ്പുരാന്റെ കൃതയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും നമ്മൾ മനസ്സിന്റെ ഐക്യ ഭാവങ്ങളിൽ ഒരുമിച്ച് കൂട്ടി ആ സ്നേഹത്തിന്റെ ഉന്നതങ്ങളിലെ ഓണം ദൈവത്തിന്റെ സ്പർശനമുണ്ടാകുന്ന പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് അടുത്തു വരാം. നൽകിയിട്ടുള്ള നമ്മുടെ എല്ലാ പിതാക്കന്മാരെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും അവരുടെ നല്ല ശ്രമങ്ങളെ ഭക്തിയോട് വിസ്മരിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകിച്ച് ഐസക് അച്ഛനുണ്ട്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട പി സി ജോർജ് അച്ഛനാണ് ഇന്നത്തെ തിരുവചന ധ്യാനത്തിൽ കൊടുക്കുന്നത്. പ്രിയപ്പെട്ട പി സി ജോർജ് അച്ഛനെയും മറ്റാരെങ്കിലും എല്ലാവരെയും വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുകയും ഈ കൂട്ടായ്മയിൽ കൂടി കുറെ കൂടെ ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ഇത് മുഖാന്തരമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ വളരെ സുപരിചിതമായ 149-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. 149-ാമത്തെ ഗീതം, ആശ്വാസത്തിന് ഉറവിടമാൻ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാഷകൾ കൂടി കടന്നു പോകും, അല്ലെങ്കിൽ പലപ്പോഴും ജീവിതം ഒരു ഭാരമായി തോന്നുന്ന മനുഷ്യർക്കൊക്കെയും പല സ്നേഹിതരിലും സഹോദരനും ആശ്വാസം കണ്ടെത്തുവാൻ ആഗ്രഹിച്ചിട്ടും അവരിൽ നിന്നും ആശ്വാസത്തിന് പകരം പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വന്ന മക്കൾക്ക് ഏറ്റവും വലിയ ആശ്രയം ഹൃദയങ്ങളെ ഉയരങ്ങളിലേക്ക് പതിക്കുമ്പോൾ സ്വർഗത്തു നിന്നുള്ള ആശ്വാസം തന്നെയാണ് എന്നുള്ളതൊരു സംശയമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, നിങ്ങളെ ഏകരായി ഒരു നാളും വിട്ടുകളയുകയുമില്ല എന്ന് അരുമനാഥൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആ വലിയൊരു സ്നേഹത്തിന്റെ ആഴമായ ആർദ്രമായ കഷ്ടാർദ്രമായ സ്നേഹത്തിന്റെ ആ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളെ വസിക്കുവാനും ആ ഒരു നല്ല ശ്രേഷ്ഠമായ വാക്കപ്പിൽ ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവര് പാട്ടുപാടുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ ഈ ഗീതത്തെ സമർപ്പിക്കാം. ആശ്വാസത്തിൻ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദേവൻ തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുർശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശ്രാശയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേദനക്കു സ്തുതി, സൃഷ്ടാവേദനക്കു സ്തുതി. കരുണ ദേവ മസിഹ രാജാവേദനക്കു സ്തുതി. ഭാരത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. വിനിയോഗസ്ഥനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപനിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. മണ്ഡകർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടുള്ളതാകുന്നു. നിന്റെ ഉദരഫലമായ മണ്ഡകർത്താവേ ശ്രീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മരണ സമയത്തും തേനുമ്പുരാരോട് രക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാർക്കുമോ, എല്ലാവരുടെയും ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനും വിശുദ്ധന്മാരിൽ വസിക്കുന്നവനും പാപങ്ങൾ ക്ഷമിക്കുന്നവനുമായ ദൈവം നമ്പുരാനെ, നിന്റെ മുൻഭാഗം നിൽപ്പാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലെന്നും നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതിന് ഞങ്ങൾക്ക് ധൈര്യമില്ലെന്നും നിന്റെ കർത്തൃത്വ മഹത്വത്തിന് മുമ്പാകെ പറയുന്നതിന് ഞങ്ങൾക്ക് വചനമില്ലെന്നും നീ അറിയുന്നു. ഇത് ഹേതുവായിട്ട് നിന്റെ വലിയ കരുണയാൽ നല്ല ഇഷ്ടത്തോടുകൂടി നിന്നെ വന്നിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കേണ്ടവേ. എന്തെന്നാൽ നീ താഴ്മയുള്ളവരെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും ഈ നേരത്തെ കരുണയും കൃപയും കണ്ടെത്തുവാൻ നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണവേ. നിന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നീ പറഞ്ഞയച്ചതുപോലെ നിന്റെ പരിശുദ്ധതയുടെ ഔന്നത്യങ്ങൾ നിന്റെ വിശുദ്ധ റൂഹായുടെ ശക്തിയെ ഞങ്ങൾക്ക് പറഞ്ഞയക്കണമേ. അവൻ മൂലം ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും നിന്നെ ഞങ്ങൾ പ്രസാദിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, നീ തിരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. എന്തെന്നാൽ നീ ഞങ്ങളുടെ ആത്മാക്കളുടെ പുണ്യവും കണ്ണുകളുടെ ജീവന്റെ ബീജവും ആശാബന്ധവുമാകുന്നു. കുറ്റമില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെല്ലാവരും ഏകശരീരമായി തീരുവാൻ നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപയാൽ ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള ശുദ്ധിമാന്മാരോടുകൂടെ ഞങ്ങൾക്ക് നല്ല ഓഹരി ലഭിക്കുമാറാകണമേ. പിതാവും പുത്രനും വിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്കിപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവകൃപയിലായിരുന്നുകൊണ്ട് വിവിധ സ്ഥലങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാനും ദൈവം മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുവാനും ഇടവരുവാൻ തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. ഒരു ബുധനാഴ്ചയോടെ നമുക്ക് ദൈവം ഈ ആയുസ് നീട്ടി തന്നത് ഈ ശരീരത്തിലിരുന്നു കൊണ്ട് തമ്പുരാനെ കൂടുതൽ അറിയുവാനും ദൈവത്തെ കുറെ കൂടെ സ്നേഹിക്കുവാനും ഉള്ള ഒരു കൃപയായിട്ട് കണ്ട് നമുക്ക് അന്യമാർ ശുശ്രൂഷയില് നമ്മളെ തന്നെ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആയിരിക്കും ഫലത്തിൽ കൊണ്ട് തമ്പുരാന്റെ ഹിതം ദൈവത്തിന്റെ ഇഷ്ടം നമ്മളിൽ നിന്ന് എന്താടേണ്ടത് എന്ന് അറിഞ്ഞ് ജീവിപ്പാൻ തക്ക വണ്ണം തമ്പുരാനെ അങ്ങേ അറിഞ്ഞ് ജീവിപ്പാൻ സഹായിക്കണമേ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. 56 സങ്കീർത്തനം 4-5 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, എന്റെ ഉള്ളം ഘോഷിപ്പിക്കണമേ, യഹോവേ നിങ്കിലേക്ക് ഞാൻ എന്റെ ഉള്ളം ഉയർത്തുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവാകുന്നു. ഒരുപക്ഷെ ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം ഹൃദയത്തിന്റെ ഉള്ളിൽ സാധിക്കുന്നില്ല. ജീവിതത്തിലെല്ലാം എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷിക്കാൻ സാധിക്കാതെ പോകുന്നത് നമ്മുടെ ഉള്ളം തമ്പുരാനിലേക്ക് ഉയർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സങ്കീർത്തനം വാസിക്കുന്നത് നിന്റെ മനസ്സ് ദൈവത്തെങ്കിലേക്ക് ഉയർത്തിക്കുക. ഒരു സന്നിധിയിൽ ഹൃദയം ഉയർപ്പിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴും സന്തോഷിക്കുവാനും അവന് ഏത് കഷ്ടങ്ങളുണ്ടായാലും അത് രോഗമായിരിക്കട്ടെ, അപകടങ്ങളായിരിക്കട്ടെ, വാർത്തകളായിരിക്കട്ടെ, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഭയാനകമായ അനുഭവങ്ങൾ തനിക്ക് ചുറ്റുപാടും നടമാടുന്നതാകട്ടെ, പക്ഷെ ദൈവത്തിൽ മനുഷ്യന് ഒന്നിനെയും ഭയപ്പെടേണ്ടി വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. വേദപുസ്തകത്തിൽ ദൈവത്തെ അറിഞ്ഞ മനുഷ്യരില്ല, ഇന്ന് വർത്തമാന ലോകത്തിൽ ദൈവത്തെ കണ്ട മനുഷ്യരിൽ കൂടിയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ ഓരോ പ്രാവശ്യം കൂടുമ്പോഴും നമ്മുടെ ഉള്ളം നമ്മുടെ ഹൃദയം ഉന്നതങ്ങളിലേക്ക് ഉയർത്തി ഉയരങ്ങൾ നിലപ്പിക്കുന്ന ശക്തിയെ പ്രാപ്യമാക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ അല്ലെങ്കിൽ വാക്കൊക്കെ ആ ഒരു തലത്തിൽ നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ സ്പർശനവും സ്നേഹവും കരുണയും ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായിരുന്നു നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്കറിയാം അടുത്ത ആഴ്ച തിങ്കളാഴ്ച ഞായറാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ 3 ദിവസത്തെ നോമ്പ് നിലവാ നോമ്പ് ആരംഭിക്കുകയാണ്. പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് പരിശുദ്ധ സഭ ഈ ഓരോ ആഴ്ചകളും നമ്മൾ ഈ ബുധനാഴ്ച സൂറും നടത്തുമ്പോഴൊക്കെ നമുക്കറിയാം നമ്മള് സഭയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഈവന്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 365 ദിവസവും വർഷത്തിലെ 365 ദിവസവും ദൈവത്തെ അന്വേഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് ആ പാത പല വ്യക്തികളിൽ കൂടി വ്യക്തികളുടെ ഓർമ്മകളിൽ കൂടിയാകാം അല്ലെങ്കിൽ ചില സംഭവങ്ങളിൽ കൂടിയാകാം അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട ചില തിരുനാളിൽ കൂടിയാകാം എന്തു തന്നെ ആകട്ടെ ഓരോ മനുഷ്യനെയും ആ ദൈവികമായ തലങ്ങളിൽ പൂർണ്ണതയോടെ ചേർത്ത് വിളിക്കുന്ന ഒരു ജീവിത ക്രമീകരണമാണ് ഈ സഭ അനുഷ്ഠാനം കൂടി നമുക്ക് ലഭിക്കുന്നത്. സഭ നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അത് അറിയുന്നവർക്ക് മാത്രമേ ഉള്ളൂ, അല്ലാത്തവർ അതിനെപ്പറ്റി സഭയിൽ അത് നടക്കുന്നു അവരൊന്നും അറിയാറില്ലെന്നോ നടക്കുന്നു. പക്ഷെ ശരിക്കും ഈ കാര്യങ്ങൾ അറിഞ്ഞു പോകുന്ന ഒരു മനുഷ്യന് വിശുദ്ധിയോടെ ജീവിക്കത്തക്കൊണ്ടുള്ള ഒരു നല്ല മാതൃകാപരമായ ക്രമീകരണം ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മമായ ആരാധന ജീവിതത്തിൽ അതായത് ഈ ആരാധനാ ജീവിതത്തിന്റെ മഹത്വം നമ്മൾ ലഭിക്കുക. അതുകൊണ്ട് ഈ ഈ 3 ദിവസത്തെ ഉണർത്തുവാൻ തക്കവണ്ണം എന്ന് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് നമുക്കറിയാം ഒരുപാട് സുഖങ്ങളും അല്ലെങ്കിൽ ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രമാത്രം ദൈവത്തെ മറന്ന് ദൈവ ഇഷ്ടത്തിന് വിപരീതമായിട്ട് ജീവിക്കാമോ അങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുകയും അതിനു വേണ്ടി മറ്റുള്ളവരെ ക്രമീകരിക്കുകയും നമ്മൾ കണ്ണ് തുറക്കുമ്പോഴും ചെവി തുറക്കുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് അതിനെ ഫൈറ്റ് ചെയ്ത് പരാജയപ്പെടുത്തി ദൈവത്തിന്റെ ഇഷ്ടാനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാകാൻ അത്ര എളുപ്പമൊന്നുമല്ല. അതേപോലെ സഭ ആരാധന സ്ഥലങ്ങളിൽ നല്ല ബന്ധം ഉണ്ടെങ്കിലേ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയും ആ സ്ഥലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും എനിക്ക് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ആമുഖമായിട്ട് ഓർപ്പിക്കാനുള്ളത് ഈ 3 ദിവസത്തെ നോമ്പ് 50 ദിവസത്തെ നോമ്പിന്റെ ഒരു ഒരുക്കകാലമായിട്ടുള്ള 3 ദിവസത്തെ നോമ്പ് ഭക്തിയോടുകൂടി നമ്മുടെ സമൂഹത്തില് നോമ്പിൽ വർജിക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള എല്ലാ വീടുകളിലും മാതാപിതാക്കളും അപ്പോഴൊക്കെ ചേർന്ന് ഒരു കൃത്യസമയം കണ്ടെത്തി കുമ്പോട്ട് പ്രാർത്ഥിക്കുന്ന ശൈലിയിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിന്റെ ആ നന്മ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളത് അടിവരയിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് ആമുഖമായിട്ട് ഓർപ്പിക്കുന്നത് ഒരുപക്ഷെ പ്രിയപ്പെട്ട CCOR അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരിച്ചോളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ ഭക്തിയോടുകൂടി അടുത്തു വരുവാനുള്ള കോണം ഈ ദിനങ്ങളൊക്കെ നമ്മൾ എവിടെയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട CCOR തിരുവചനം ഘോഷിച്ചുണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് ഒരച്ഛൻ മറ്റൊരച്ഛനെ ഏൽപ്പിച്ചിരുന്നെങ്കിലും അച്ഛൻ അസൗകര്യമാണെന്ന് പറഞ്ഞത് കൊണ്ടാണ്. കാരണം ഈ സമയത്ത് PCOR പറഞ്ഞാലും അച്ഛനെ ചൊല്ലി, കാരണം അച്ഛന് അങ്ങനെ ദൈവം ഒരു വലിയ കൃപ കൊടുത്തിട്ടുണ്ടെന്നുള്ള സന്തോഷമുള്ള കാര്യമാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ് അച്ഛന്റെ വാക്കുകളും അച്ഛന്റെ ചിന്തകളും ഒക്കെ, സംശയമൊന്നുമില്ലാതെ. കൂടുതലും നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് പ്രയോജനീഭവിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അച്ഛനെ കൂടുതൽ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉയരങ്ങളിലെ അറിവ് പകരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് ഇപ്പം തിരുവചന ശുശ്രൂഷയ്ക്ക് മുമ്പ് ദൈവസന്നിധിയിൽ ഒരു ഗീതം നമുക്ക് സമർപ്പിക്കാം.
എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്നാരംഭിക്കുന്ന ക്രിസ്തീയ ഭക്തിഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്നാരംഭിക്കുന്നത്
അങ്ങേ മഹത്വത്തിനായെല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ തീർന്നിടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ. നിറയേ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായി അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർത്തിടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾക്ക് അവാനവൻ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ ഭൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ അങ്ങേ മഹത്വത്തിനെ പുകഴ്ചയ്ക്കുമായി തീർന്നേ തിരുനാമമുയർന്നിടട്ടെ വസ്ത്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിന്റെ വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച നിഞ്ജനം ഭൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണം ഭൂവിൽ ഞങ്ങൾക്കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ എല്ലാം അങ്ങേ മഹത്വത്തിനായി എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ ീടേണമേ പ്രിയനേ
സ്ത്രീയുഗ ദൈവത്തിന്റെ തിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ. പുണ്യവൈദിക ശ്രേഷ്ഠരെ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, ഐസക് അച്ഛൻ, വിജയ് അച്ഛൻ, പേര് പറയപ്പെടാത്ത ഏതെങ്കിലും അച്ഛന്മാരെ ഈ പ്രയർ ലൈനുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വീണ്ടും ദൈവനാമത്തിൽ നമുക്ക് ചേർന്ന് വരുവാൻ ദൈവമിടയാക്കിയല്ലോ. അമുഖമായി ധാരാളം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു. വലിയ നോയമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായിട്ട് മൂന്ന് നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ അവസരത്തിൽ ധാരാളം വേദവായനയുമായിട്ട് ചേർന്ന് വരുന്ന ധാരാളം ചിന്തകൾ നമ്മൾ സാധാരണ കേൾക്കുന്നുണ്ട്. എന്നാൽ അതിനൊരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കിടന്ന ഒരു കാര്യം, അതിന് ചില ആശയങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് അവസാനിപ്പിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ ഈ സാധാരണ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ധാരാളം പാപ ചിന്തകളും ബോധങ്ങളും സുഹൃതങ്ങളെ പറ്റിയുള്ള ബോധങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അതൊന്ന് കാറ്റഗറൈസ് ചെയ്ത് നമ്മുടെ കുർബാനക്രമത്തിൽ കുറച്ച് നമ്പറിട്ട് കുറച്ച് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ധാരാളം കാര്യങ്ങൾ വിശുദ്ധ കുർബാനക്രമത്തിലുണ്ട്. ഈ രക്ഷകന് രചയിത എന്നുള്ള പാട്ട് കഴിഞ്ഞിട്ടുള്ള പേജുകളൊക്കെ ഉണ്ട് കുർബാനക്രമത്തിൽ. അപ്പം വിശുദ്ധ കുംഭസാരക്രമത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അനുബന്ധമായിട്ട് വിശുദ്ധ സഭയുടെ ഏഴ് കൽപ്പനകൾ, കാരുണ്യ പ്രവൃത്തികൾ, അതിൽ ശാരീരികവും ആത്മീയവുമായിരിക്കുന്ന കാര്യങ്ങൾ, മൗലിക സുഹൃതങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പത്ത് പഴയ നിയമ കൽപ്പനകള്, പത്ത് കൽപ്പനകളുടെ സാരാംശം, അതിനുശേഷം വരുന്ന മരണകരമായ ഏഴു പാപങ്ങൾ. അവിടെ നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത, ആ ഒരു ഏഴ് കാര്യങ്ങളെ പറ്റി ചെറുതായിട്ടൊന്ന് ചിന്തിക്കാനായിട്ടാണ് ഇന്നത്തെ ദിവസം ദൈവത്തിൽ ശരണപ്പെടുന്നത്. അതിനുശേഷവും സെവൻ സ്പിരിച്വൽ വെർച്യൂസ്, ആത്മീയ സുഹൃതങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഏഴ് ജീവപ്രദമായ സൽഗുണങ്ങൾ, വിനയം, ഔദാര്യം, ജിതേന്ദ്രിയത്വം, സൗമ്യതാമിതത്വം, സഹോദര സ്നേഹം, ജാഗ്രത, പിന്നെ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ, പ്രതികാരത്തിനായി സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപങ്ങൾ, അവരനെ ദൂഷ്യത്തിലേക്ക് നയിക്കുന്നതായ പാപങ്ങൾ, നയിച്ച് തന്നെത്താൻ പാപത്തിൽ നിബന്ധിക്കുന്നതിന് മുഖാന്തരമായ പാപങ്ങൾ, എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കുറച്ചേറെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. അതില് മരണകരമായ ഏഴ് പാപങ്ങൾ എന്നുള്ളത്, ഈ ഏഴ് കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ചിന്തിക്കാനായിട്ടാണ് ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഈ മരണകരമായ ഏഴ് പാപങ്ങൾ നമ്മളുടെ ഓർത്തഡോക്സ് ചിന്താഗതിയിൽ ഈ കൃത്യം ഏഴ് പാപങ്ങൾ എന്നുള്ള ഒരു ചിന്തയല്ല നമുക്കുള്ളത്. അത് നമ്മുടെ ഒരു വെസ്റ്റേൺ സ്പിരിച്വാലിറ്റിയുടെ സ്വാധീനത്തിൽ നമുക്കുണ്ടായ കാര്യമാണ്. അതിന്റെ ചെറിയൊരു രണ്ട് വാക്യങ്ങളിൽ ഒരു ചെറിയ ഹിസ്റ്ററി മാത്രം ഒന്ന് പറയാം. അതിൽ നാലാം നൂറ്റാണ്ടില് എവ്ഗാരിയസ് പൊൻപിക്കസ്, അല്ലെങ്കിൽ എവ്ഗാരിയസ് ദ സോളിറ്ററി, 345 മുതൽ 399 വരെ പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന പിതാവാണ്. 4th century കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ജെറുസലേമിലേക്ക് വന്ന് ജീവിച്ച ഒരു അസറ്റിക്കാണ്, സന്യാസി പിതാവാണ്. ഹി വാസ് ഡിസൈപ്പിൾ ഓഫ് കപ്പദോഷ്യൻ ഫാദേഴ്സ്, ടീച്ചർ ഓഫ് സെയിന്റ് ജോൺ കാസിയാൻ. സെയിന്റ് ജോൺ കാസിയാൻ ആണ് പിന്നീട് ക്രിസ്ത്യൻ മൊണാസ്റ്റിസിസത്തിന്റെ 5 മുതൽ 10 വരെയുള്ള നൂറ്റാണ്ടുകളിലെ ക്രമീകരണത്തിന് ചുക്കാൻ പിടിച്ചത് സെയിന്റ് ജോൺ കാസിയാൻ ആണ്. ഈ കപ്പദോക്യൻ പിതാക്കന്മാരുടെ ശിഷ്യനായിരിക്കുന്ന സെയിന്റ് ജോൺ കാസിയാന്റെ ടീച്ചറായിരിക്കുന്ന എവ്ഗാറിയസ് ദ സോളിറ്ററി, അദ്ദേഹം 8 evil thoughts, 8 തിന്മപ്പെട്ട ചിന്തകൾ എന്നുള്ള രീതിയിൽ 8 കാര്യങ്ങൾ അദ്ദേഹം ലിസ്റ്റ് ചെയ്തു. അദ്ദേഹം പറയുന്നത് അതിനെല്ലാം ഈ ലോകത്തിൽ അല്ല മനുഷ്യന് സംഭവിക്കാവുന്ന എല്ലാ പാപങ്ങൾക്കും മൂലകാരണമായിട്ട് തീരുന്ന 8 പാപങ്ങൾ, 8 ചിന്തകൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് കാറ്റഗറൈസ് ചെയ്തത്. അത് ഗ്ലട്ടണി, അതിഭക്ഷണം, അഡൾട്ടറി, അദ്ദേഹം ഫോണിക്കേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, പ്രോസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അതിനകത്ത് വരുന്നതാണ്. എവറിസ് എന്ന് പറയുന്ന ഗ്രീഡ്, അത്യാഗ്രഹമാണ്. പ്രൈഡ്, നിഗളം. സാഡ്നെസ്, വിഷാദം എന്നാണ് അദ്ദേഹം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പിന്നീട് അത് ഓർത്തഡോക്സ് ചിന്താഗതിയിൽ അത് എൻവി എന്നുള്ള വാക്ക, അത് അസൂയ എന്ന് നമ്മുടെ കുർബാന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയേക്കുന്നത്. അത് ഫിലോക്കാലിയയില് ഫിലോക്കാലിയ എന്ന പുസ്തകത്തെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. ലവ് ഓഫ് ദ ബ്യൂട്ടിഫുൾ ഓർ ഗുഡ് എന്നുള്ളതാണ് ഫിലോക്കാലിയ എന്ന വാക്കിന്റെ അർത്ഥം. അത് 5th century മുതൽ 15th century വരെയുള്ള കണ്ടംപ്ലേറ്റീവ് മൊണാസ്റ്റിസിസത്തിലുള്ള പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പുസ്തകമാണ്. 5th century മുതൽ 15th century വരെയുള്ള കണ്ടംപ്ലേറ്റീവ് മൊണാസ്റ്റിസിസം എന്ന് പറയുന്നത് ഒരു മെഡിറ്റേറ്റീവ് മൊണാസ്റ്റിസിസമാണ്. ലുക്ക് തോട്ട്ഫുള്ളി അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നുള്ള അർത്ഥമാണ് കണ്ടംപ്ലേറ്റീവ് എന്ന വാക്കിനുള്ളത്. അപ്പൊ ഈ ഫിലോക്കാലിയയില് സാഡ്നെസ് എന്നുള്ളതിന് പകരം എൻവി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുർബാന ക്രമത്തിൽ അത് അസൂയ എന്നുള്ള വന്നിരിക്കുന്നത്. പിന്നീട് റാത്ത്, കോപം. അദ്ദേഹം 7th കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ബോസ്റ്റിംഗ് അല്ലെങ്കിൽ വെയിൻ ഗ്ലോറി എന്നുള്ള പൊങ്ങച്ചം അല്ലെങ്കിൽ വ്യാജസ്തുതി എന്നുള്ളൊരു കാര്യം. പിന്നീട് 8th അസീഡിയ, അസീഡിയ എന്നുള്ളത് സ്പിരിച്വൽ ഓർ മെന്റൽ ഫ്ലോത്ത് എന്നുള്ളത്. ആപ്പതി, ഫിലോക്കാലിയയിൽ അത് ഡിജക്ഷൻ എന്നുള്ള വാക്ക, അതിന് ലേസിനെസ് എന്നുള്ള അലസത എന്നുള്ള വാക്ക്, അതാണ് നമ്മൾ കുർബാന ക്രമത്തിൽ അലസത എന്ന് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ 8 കാര്യങ്ങളാണ് ഈവിൽ തോട്ട്സ് ആയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത്. എന്നാല് കത്തോലിക്ക സഭയുടെ വളർച്ചയിൽ AD 590 പോപ്പ് ഗ്രിഗറി 1 അതിനെ 7 പാപങ്ങളായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തു. അതിൽ വെയിൻ ഗ്ലോറി എന്നുള്ളത്, വ്യാജസ്തുതി എന്നുള്ളത് അദ്ദേഹം ഈ എൻവിയുടെ കൂടെ ചേർത്തിട്ട് അതിനെ 7 അങ്ങ് കാറ്റഗറൈസ് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നതായ ഈ 7 കാര്യങ്ങൾ. എന്നാൽ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഈ ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയില് നമ്മൾ പാപങ്ങളെ ഇങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ കത്തോലിക്ക ചിന്താഗതിയിൽ മോർട്ടൽ സിന്നും വീനിയൽ സിന്നും ഉണ്ട്. മോർട്ടൽ സിൻ എന്ന് പറഞ്ഞാല് മോർട്ടൽ സിൻ വാസ് വൺ വിച്ച് വുഡ് പ്രിവെന്റ് സംവൺ ഫ്രം എന്ററിങ് ഹെവൻ അൺലെസ് വൺ കൺസേർസ് ഇറ്റ് ബിഫോർ ഡെത്ത്. മരണത്തിന് മുമ്പേ അത് കുമ്പസാരിച്ചില്ലെങ്കിൽ അവനെ സാൽവേഷനിൽ നിന്ന് രക്ഷയിൽ നിന്ന് വിലക്കുന്നതായ കാര്യം, അത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണം പോലും അവനെ ആ സാൽവേഷനിൽ നിന്ന് രക്ഷിക്കുകയില്ല, അവൻ സ്വയമായി അത് കൺസെസ്റ്റ് ചെയ്യുക തന്നെ വേണം എന്ന് പറയുന്ന കാര്യം. വീനിയൽ സിൻ എന്ന് പറയുന്നത് വീനിയൽ സിൻ അക്കോർഡിംഗ് ടു ദിസ് ലൈൻ ഓഫ് തിങ്കിങ് ഡിഡ് നോട്ട് ജിയോപാളൈസ് വൺ സാൽവേഷൻ, എന്നാൽ അവര് അതിനെപ്പറ്റി കൺസസ് ചെയ്യുക തന്നെ വേണം. അതിൽ നിന്നാണ് പർഗേറ്ററി എന്നുള്ളൊരു ചിന്താഗതി അവർക്കുണ്ടാകുന്നത്. ഇഫ് വൺ സം വൺ കമ്മിറ്റ്സ് എ മോർട്ടൽ സിൻ ആൻഡ് ഡൈസ് ബിഫോർ കൺസസിങ് ഇറ്റ് വൺ വുഡ് ഗോ സ്ട്രേറ്റ് ടു ഹെൽ. ഇഫ് വൺ കമ്മിറ്റ്സ് എ വീനിയൽ സിൻ ആൻഡ് ഡൈസ് ബിഫോർ കൺസസിങ് ഇറ്റ് വൺ വുഡ് നോട്ട് ഗോ സ്ട്രേറ്റ് ടു ഹെൽ ബട്ട് വുഡ് ഹാവ് ടു സ്പെൻഡ് ടൈം ഇൻ പർഗേറ്ററി ബിഫോർ എന്ററിങ് ഹെവൻ. അവിടെയാണ് ഈ ശുദ്ധീകരണ സ്ഥലം. ഈ വീനിയൽ സിന്നിന്റെ കൺഫഷൻ കുമ്പസാരം നടന്നിട്ടില്ലെങ്കിൽ പർഗേറ്ററിയിലേക്ക് പോവുകയും അവിടെയാണ് പാപമോചന ചീട്ടൊക്കെ ഉണ്ടാകുകയും അത് ചരിത്രത്തിൽ വരുന്നതായ കാര്യമാണ് നമ്മളൊക്കെ പഠിക്കുന്ന കാര്യം, നമുക്കറിയാവുന്ന കാര്യം, അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെങ്ങനെ രണ്ടായിട്ട് ഈ മോട്ടർ സിന്നും വീനിയൽ സിന്നും ഒന്നും കൃത്യമായ ഒരു കാറ്റഗറൈസേഷൻ ഒന്നും ഓർത്തഡോക്സ് ചിന്താഗതിയിലില്ല. നമ്മൾ പറയുന്ന നമ്മൾ ഇതെല്ലാം ഏറ്റവും സീരിയസ് ആ സിൻ എന്ന് പറയുന്ന സിൻ ഇസ് സിൻ, അത് വളരെ സീരിയസ് ആയിട്ടാണ് സഭ എടുക്കുന്നത്. അതിനെ ചെറുതും വലുതുമായിട്ട് കാണുന്നില്ല, എല്ലാം വലുത് തന്നെയാണ്. ഗ്രീക്ക് വേർഡ് സിന്നിന്റെ അമാർട്ടിയ എന്നുള്ളൊരു ഗ്രീക്ക് വേർഡാണ് ഉപയോഗിക്കുന്നത്. ടു മിസ് ദ മാർക്ക് എന്നാ, ടു മിസ് ദ മാർക്ക് എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് ദ മാർക്ക് ഇസ് മിസ്സിംഗ് ദ മാർക്ക്. ഇഫ് വി എയിം അറ്റ് ദ ബുൾസൈ ആൻഡ് മിസ് ഇറ്റ് ഇറ്റ് മേക്ക് നോ ഡിഫറൻസ് ഇഫ് ഇറ്റ് ഈസ് ബൈ ആൻ ഇഞ്ച് ഓർ യാർഡ്. നമ്മളൊരു ഒരു ഒരു ഷൂട്ടിംഗ് ടാർഗറ്റ് വെക്കുന്നു, അതിനാണ് ബുൾസൈ എന്ന് പറയുന്നത്, അതിന്റെ സെന്റർ ഓഫ് എ ഷൂട്ടിംഗ് ടാർഗറ്റ്. അത് ഒരു ഇഞ്ചാണോ ഒരു യാർഡാണോ മാറി എന്നുള്ളത്, മാറിയത് മാറി, പാപം പാപം തന്നെയാണ്, അതിനെ നമ്മൾ പ്രത്യേകിച്ച് കാറ്റഗറൈസ് ചെയ്യുന്നില്ല. അത് ഏറ്റവും സീരിയസ് ആയിട്ട് തന്നെ ഓരോ പാപങ്ങളെയും കാണണമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു അതിനെപ്പറ്റി പഠിപ്പിച്ചപ്പോഴ് പണ്ട് കാലത്ത് ഒരാളെ കൊല്ലുന്നതായിരുന്നു കൊലപാതകം. യേശു ക്രിസ്തു പറഞ്ഞു, നീ സഹോദരനെ സ്നേഹിച്ചില്ലേ നീ കൊലപാതകന. പണ്ട് കാലത്ത് ഒരു സ്ത്രീയുമായിട്ട് ശാരീരികമായി ചെയ്യുന്നതായിരുന്നു വ്യഭിചാരം. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞു, ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നതിനെല്ലാം വ്യഭിചാരം ചെയ്തു പോയി, ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു പോയി. അപ്പൊ അതിന്റെ വ്യാപ്തി വർദ്ധിച്ചു കേട്ടോ. ഈ പഴയ കാലഘട്ടത്തെക്കാളും യേശു ക്രിസ്തുവിന് ന്യൂ ടെസ്റ്റമെന്റിലെ കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തി വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ അത്രയേറെ സീരിയസ് ആയി ഓരോ പാപങ്ങളെയും കാണണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. യേശു ക്രിസ്തു പഠിപ്പിച്ചതാ. അപ്പൊ ആ ഒരു ചിന്താഗതിയിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് ചിന്താഗതിയിൽ പർഗേറ്ററിയോ മോർട്ടൽ അല്ലെങ്കിൽ വീനിയൽ സിൻ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാത്തതൊക്കെ. എന്നാൽ പിന്നീട് ലാറ്റിനൈസേഷൻ ഉണ്ടായ സമയത്ത് അതിൽ നിന്നുണ്ടായ ഒരു സ്വാധീനം കൊണ്ടും കൂടെ ആയിരിക്കണം ഈ ഈവൻ ഏഴ് കൂതാശകൾ പോലും, ഏഴ് കൂതാശകൾ എന്ന് പറഞ്ഞ് ഏഴ് കൂതാശകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഓർത്തഡോക്സ് പഠിപ്പിക്കുന്നില്ല. ഈ ഏഴ് മരണകരമായ പാപങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏഴ് മാത്രമാണ് എന്ന് കാറ്റഗറൈസ് ചെയ്യുമല്ല. ഇത് ഈ കത്തോലിക്ക സഭയുമായിട്ടുള്ള ഒരു സ്വാധീനം കൊണ്ട് നമുക്കുണ്ടായ കാര്യമായിരിക്കാം. എനിവേ, നമുക്ക് അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് ചിന്തിക്കാം. ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം എന്നുള്ള ഒരർത്ഥത്തിൽ തന്നെയാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അതിലൊന്നാമതായിട്ട് നിഗളം എന്നുള്ളതാ, പ്രൈഡ് എന്നുള്ള കാര്യം. ദൈവം ഏറ്റവും കൂടുതൽ എതിർക്കുന്നതായ ഒരു കാര്യമായി നിഗളം എന്നുള്ളത്. പ്രോവേർബ്സ് ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ 18 പതിനാറാം അധ്യായം 18 വാക്യത്തിൽ സദൃശവാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം. അപ്പൊ ഈ നിഗളം വളരെയേറെ ദൈവം, അതാണ് ഒന്ന് പത്രോസ് 5:5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. അത് സദൃശവാക്യങ്ങൾ 16:5 നിന്ന് ഒന്ന് കോട്ട് ചെയ്തിട്ടുള്ളതും കൂടെ, ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വെറുപ്പ്. ഇത് പത്രോസ് കോട്ട് ചെയ്ത് പറയുകയാണ് 5:5, 1 Petrus 5:5, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു. ഈ നിഗളം അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മള് വീണ്ടും വീണ്ടും ആരുടെ മുമ്പിലും അന്തസ്സായിട്ട് പറയുന്ന ഒരു പാപമാണ് നിഗളം എന്ന് പറയുന്നത്. അത് ഒരിക്കലും അത് നീതീകരിക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം ആദ്യമേ സൃഷ്ടികർമ്മം നടന്ന മാലാഖമാരെ സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്കറിയാവല്ലോ. എസ്കേൽ പ്രവചനം 28 അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ നവരത്നങ്ങൾ കൊണ്ടാണ് മാലാഖമാരെ സൃഷ്ടിച്ചത്. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകുപിടുത്തം മറയ്ക്കുന്ന കെരൂപാകുന്നു. അപ്പൊ ഈ ക്രൂബേ മാലാഖയാണ് ദൈവം ആദ്യം സൃഷ്ടിക്കുന്നത്. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോകുന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്കൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബെ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നോക്കൂ ഈ മികളം, ഗർവം. അവന്റെ ഈ കെരൂബിന് നല്ല സൗന്ദര്യമുണ്ടായിരുന്നു, പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യവും ദൈവം വരുമ്പം ഈ ക്രൂബേ മാലാഖ എഴുന്നേൽക്കും. ഒരു പ്രാവശ്യം വന്നപ്പോൾ എഴുന്നേറ്റില്ല. കാരണം ബാക്കിയുണ്ടായിരുന്ന മാലാഖമാരെല്ലാം പറഞ്ഞു, എടാ നീ ഇത്രയും സൗന്ദര്യവും നീ ഇത്രയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നവനല്ലേ, അതുകൊണ്ട് ഇനി ദൈവത്തെ ബഹുമാനിക്കേണ്ട കാര്യമില്ല, നീ ദൈവത്തെക്കാൾ ഉന്നതനാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോ ബാക്കിയുള്ളവരുടെ എല്ലാം ഇപ്പോ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നാൽ ജയിക്കും എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഈ മനസ്സിലാകാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ക്രൂബേ മാലാഖ ദൈവത്തിന്റെ മേലെ തന്റെ കൂടാരമാക്കി വെക്കാനായിട്ട് ആഗ്രഹിച്ചു. അതാണ് ശിയ പ്രവചനം 14:12 നമ്മൾ വായിക്കുന്നത്. ശിയ പ്രവചനം 14:12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അരുണോദയ പുത്രനായ ശുക്ര, അത് ലൂസിഫർ, ഓ ലൂസിഫർ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ എന്ന് അവിടെ വിളിക്കുന്നു. ലൂസിഫർ എന്ന് തന്നെയാ പിന്നീട് ഈ കരൂപിന്റെ പേര്. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടയിട്ട് നിൽത്തി വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. നോക്കൂ, ദൈവത്തെക്കാൾ ഉപരി അവൻ ഉയരണമെന്നുള്ള നിഗളം, അഹങ്കാരം. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞു. എന്നാൽ നീ പാതാളത്തിലേക്കും നാശകോപത്തിന്റെ അടിയിലേക്ക് തന്നെ വീഴും. അപ്പൊ ഈ ക്രൂബേ മാലാഖ നിഗളിച്ചത് കൊണ്ടാണ് ദൈവം അവനെ താഴ്ത്തിക്കളഞ്ഞത്. പിന്നെ ഒരു സൃഷ്ടികർമ്മം നടക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യനെ സൃഷ്ടിക്കുന്ന എവിടുന്നാണ്? നവരത്നങ്ങൾ കൊണ്ടല്ല, മനുഷ്യനെ സൃഷ്ടിക്കുന്ന മണ്ണിൽ നിന്നാണ്. കാരണം ഒരുത്തനെ നവരത്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നില്ല. അതുകൊണ്ട് ഇനി ഈ മനുഷ്യനെങ്കിലും മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവനാകണം, ആ അവബോധം ഉണ്ടാകണം. അതുകൊണ്ട് അവൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നത്, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുക, പൊടിയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ താഴ്മയെ പറ്റി പറയുമ്പോൾ ഞാൻ ഭൂമിയോളം ക്ഷണിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ ആ മണ്ണോളം ഭൂമിയോളം അങ്ങ് താഴ്മ എന്ന് പറയുന്നപ്പോ നമ്മൾ നിഗളിക്കാതെ, നവരത്നങ്ങൾ കണ്ട് നിഗളിക്കാതെ മണ്ണോളം താഴ്മയുള്ളവരായി തീരുവാനാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ നിഗളം ഒരിക്കലും നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിഗളം കൊണ്ടാണ് ആദ്യത്തെ സൃഷ്ടിയെ ദൈവം തകർത്ത് കളഞ്ഞത്. എന്നാൽ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നിഗളമില്ലാത്ത, അഹങ്കാരമില്ലാത്ത ഒരു ജീവിതമാണ്. ഇതല്പം സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാ. ഇതിനെപ്പറ്റി ഞാൻ ഒത്തിരി കഥയും നിഗളിച്ചത് കൊണ്ട് ഇന്നാർക്ക് ഇന്നത് പറ്റിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഇതിന്റെ കാവലായ മർമ്മങ്ങളാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ദൈവം നിഗളികളോട് എതിർത്ത്, ബാക്കി എല്ലാ പാപങ്ങളും ദൈവം എതിർത്ത് നിൽക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ വേറെ ഒറ്റ വാക്യം പോലും ഇല്ല. എല്ലാരോടും ദൈവം ക്ഷമിക്കും, അല്ലെങ്കിൽ ക്ഷമിക്കാനുള്ള സാധ്യത ഉണ്ടാകും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് ശിക്ഷ കൊടുക്കേണ്ടതായ, ബാലശിക്ഷ നൽകേണ്ടതായ രീതിയിൽ നൽകും. പക്ഷെ എതിർത്ത് നിൽക്കുക, ദൈവം വരെ എതിർത്ത് നിൽക്കുന്ന ഒരു വലിയ തിന്മയാണ് ഈ നിഗളം, അഹങ്കാരം എന്നുള്ളത് നമ്മൊന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് നമ്മളിവിടെ കാണുന്നത് ഔറീസ് എന്നുള്ള ഒരു കാര്യം. ഔറീസ് എന്ന് വെച്ചാൽ ഗ്രീഡ്, അത്യാഗ്രഹം. എഫേസ്യ ലേഖനം 4:19 വായിക്കുന്നു, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകിയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് മനുഷ്യർക്ക് തിന്മ പറ്റാവുന്ന മറ്റൊരു മേഖലയായി അത്യാഗ്രഹം എന്നുള്ളത്. അത് കവറ്റസ്നെസ് എന്നുള്ളതാണ് ഓർത്തഡോക്സ് സ്പിരിച്വാലിറ്റിയിൽ ഉപയോഗിക്കുന്നത്, കവറ്റസ്നെസ് എന്നുള്ള വാക്ക. അത് മനസ്സിലാകണമെങ്കിൽ ജോഷുവയുടെ പുസ്തകം 7:20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. സംഭവം നിങ്ങൾക്കറിയാം, ജോഷുവയുടെ നേതൃത്വത്തില് കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കൾ കയറുന്നു. ആദ്യത്തെ കടിഞ്ഞൂലായിട്ട് അവർക്ക് കിട്ടുന്ന ആദ്യത്തെ പട്ടണം, ആദ്യ ഫലം, അവരുടെ ആദ്യ ഫലം എന്ന് പറയുന്നത് എരിഹോ പട്ടണമാണ്. ആ എരിഹോ പട്ടണം അതിലുള്ള സകലതും ദൈവത്തിന് ശബദാർപ്പിതമായിരിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു. കാരണം ആദ്യത്തേതെല്ലാം ദൈവത്തിനുള്ളതാണ്, അതിൽ നിന്നൊന്നും മനുഷ്യനെ എടുക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് യഹോവേ ആ ദൈവം ശക്തമായ കൽപ്പന കൊടുത്തു, ഇതിൽ നിന്ന് യാതൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. മുഴുത്തതും പഴുത്തതും ഒക്കെ കണ്ട് മോഹമൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊന്നും എടുക്കരുത് എന്നുള്ള ദൈവം കൽപ്പിച്ചു. എന്നാൽ ഇവര് രണ്ടാം പട്ടണമായ ഹായ് പട്ടണം പിടിക്കാനായിട്ട് പോയപ്പോൾ ഹായ് പട്ടണക്കാരോട് തോറ്റോടി. ജോഷുവ ദേഹത്തെല്ലാം മണ്ണ് വാരി പൂഴി വാരിയിട്ട് കവിണ്ണ് കൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ് ദിവസങ്ങളോളം. അപ്പോൾ ജോഷുവയോട് ദൈവം തമ്പുരാൻ പറയുന്നതായ ഒരു കാര്യമുണ്ട്, ഇസ്രയേലെ നിന്റെ നടുവിൽ ഒരു ശാപമുണ്ട്, ശാപം നിന്നിൽ നീക്കിക്കളയും വരെയും ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ നിനക്ക് സാധ്യമല്ല. അങ്ങനെ യോശുവ ചോദിച്ചു, അതെങ്ങനെയാ പാപം? അവരെ നീ ഗോത്രം ഗോത്രമായിട്ട് അടുത്ത് വരുത്തണം, യഹോവ പിടിക്കുന്ന ഗോത്രം കുലം കുലമായി എടുത്തു വരണം, യഹോവ പിടിക്കുന്ന കുലം കുടുംബം കുടുംബമായി എടുത്തു വരണം, യഹോവ പിടിക്കുന്ന കുടുംബം ആളാംപ്രതി അടുത്തു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു, അതിൽ നിന്ന് സർഹ്യ കുലം പിടിക്കപ്പെട്ടു, സർഹ്യ കുലത്തിലെ സബ്ദിയുടെ കുടുംബം പിടിക്കപ്പെട്ടു, സബ്ദിയുടെ കുടുംബത്തിലെ സേരഹിന്റെ പ്രത്യേകമായ വീട് പിടിക്കപ്പെട്ടു, സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ വ്യക്തിപരമായിട്ട് പിടിക്കപ്പെട്ടു. അങ്ങനെ ഈ ആഖാൻ മൂലമാണ് തിന്മ അല്ലെങ്കിൽ തോൽവി ഇസ്രയേലിനുണ്ടായതെന്ന് അറിഞ്ഞുകൊണ്ട് യഹോവയാം ദൈവം കൽപ്പന പ്രകാരം യോശുവ ആഖാനോട് പറയുന്നതായ വാക്യം ആ 19 മരണവാക്യങ്ങളെ, മകനെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ചുറ്റി പറയുക, നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വെക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആഖാന്റെ മറുപടിയാണ് 20 വാക്യം, ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ പിഴച്ച് ഇന്നിന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു മോഹിച്ചു എടുത്തു. ഐ സോ കവറ്റ് ആൻഡ് ടുക്ക്, കാഴ്ചയിൽ നിന്ന് മോഹവും മോഹത്തിൽ നിന്ന് പാപവും. അപ്പോൾ ഈ മോഹം, അതാ ഇവിടെ ഈ അത്യാഗ്രഹം, അത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യം, ആ അതിൽ നിന്നുണ്ടാകുന്ന ആ മോഹം, അതാണ് ആ അത്യാഗ്രഹത്തിൽ നിന്ന് ഈ ഭൗതിക വസ്തുക്കൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അത്യാഗ്രഹം ജോഷുവയ്ക്ക് ആഖാന ഉണ്ടാവുകയാണ്. 1 തീമോത്തിയോസ് 6:10 നമ്മൾ വായിക്കുന്നുണ്ട്. 1 തീമോത്തിയോസ് 6:10 ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. അപ്പോ ഈ എക്സസീവ് അല്ലെങ്കിൽ റിപ്രിഹെൻസിബിൾ അക്വിസിറ്റീവ്നെസ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഗ്രീഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ഗ്രീഡ് ഫോർ വെൽത്ത് ഫോർ മെറ്റീരിയൽ ഗെയിൻ എന്നുള്ളതാണ് ഈ അത്യാഗ്രഹം എന്നതുകൊണ്ട് അവറീസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ദൈവം തരുന്ന കാര്യങ്ങളിൽ തൃപ്തിപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ മേന്മയോ ശ്രേഷ്ഠതയോ ഒന്നും കണ്ടുകൊണ്ട് ദൈവം കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, ദൈവം കൽപ്പിച്ചതിനപ്പുറമായിട്ട് യാതൊന്നും പോകാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ ലാളിത്യമുള്ള ജീവിതം നയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വിമോചനം പ്രാപിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. ദൈവത്തിന്റെ വചനം തീർച്ചയായിട്ടും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതായ കാര്യമുണ്ട്. അതുകൊണ്ട് അത്യാഗ്രഹത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ട് ഈ നോയമ്പിന്റെ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സാധിക്കണം. 3rd ഇവിടെ പറയുന്നത് ലസ്റ്റ് എന്നുള്ളൊരു കാര്യമാണ്. അവിടെ മോഹം എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇവിടെ ഫിസിക്കലായിട്ട് തന്നെയുള്ള അല്ലെങ്കിൽ അഡൾട്ടറിയിലേക്ക് പോകാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് ലസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5:28 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് സൂചിപ്പിച്ചതായ കാര്യമാണ്. ദാവീദിന്റെ കാര്യത്തിലും സംഭവിച്ചതിനെ 2 ശമൂവേൽ 11:2 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സംഭവം ഒരു നാൾ സന്ധ്യാകാറായ സമയത്ത് ദാവീദ് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. നിങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതാ. ഇത്രയും നാളും കാട്ടില് മെത്തയില്ല, തള്ളണയില്ല, വെറും കല്ലെടുത്ത് തലയണ്ണായിട്ട് വെച്ച് കിടന്ന ആട്ടിടയ ചെറുക്കൻ ഇന്ന് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് വലിയ മെത്തയിലും ഒക്കെ കടത്തി കഴിഞ്ഞപ്പോഴത്തേന് സന്ധ്യാകാറായ സമയത്ത് കേട്ടോ, സന്ധ്യാകാറായ സമയത്ത് എന്ന് പറഞ്ഞാൽ ഈവനിങ് പ്രയർ നടത്തുന്ന സന്ധ്യാ നമസ്കാരം നടത്തുന്ന സമയത്ത് പുള്ളി മെത്തേന്ന് എഴുന്നേൽക്കുന്നതേ ഉള്ളൂ. മെത്തെ കിടക്കുക, മെത്തേന്ന് എഴുന്നേൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഈ അമേരിക്കയിലൊക്കെ വന്ന് നാട്ടിലായിരുന്നപ്പോ മുട്ടമ്മയെന്ന് അച്ഛൻ പറഞ്ഞ പോലെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും രാമനമസ്കാരങ്ങൾ നടത്തുകയും നോയമ്പിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മള് ചില ഷിഫ്റ്റുകളുടെയൊക്കെ പേരും പറഞ്ഞ് ഇങ്ങനെ മെത്തയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട്, പിന്നെ അവിടെ നിരുന്നേറ്റ് കഴിയുമ്പോഴത്തേനെ തിന്മ മുഴുവൻ ഉണ്ടാകുന്നത്, രാജധാനിയുടെ മാളിക മേൽ ഉരാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് മാളികയിൽ നിന്ന് കണ്ടു. ആ സ്ത്രീ അതിസുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച ആ സ്ത്രീയെ പറ്റി അന്വേഷിപ്പിച്ചു. അവൾ ഏലിയാമിന്റെ മകളും ഹിത്യനായ ഊരിയാവിന്റെ ഭാര്യയും ബത്ഷേബ എന്നറിഞ്ഞു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. കള്ളസാക്ഷ്യം പറയുന്നു, മദ്യപാനത്തിലേക്ക് തള്ളിവിടുന്നു, കൊലപാതകം നടത്തുന്നു, ഊരിയാവിനെ കൊല്ലുന്നു. അങ്ങനെ ധാരാളം തിന്മകളിലൂടെ ഒരു പാപം മറയ്ക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. ലസ്റ്റ്, മോഹം എന്നുള്ളത്. ഇന്ന് നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ ജീവിത ശൈലിയിൽ, നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അത് അമേരിക്കയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ എപ്പോഴും ഉള്ളതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ തിന്മ ചെയ്തതിനു ശേഷം തങ്ങൾ നഗ്നരാണെന്ന് മാതാപിതാക്കന്മാർ അറിയുകയും ആ ഒരു രീതിയിലേക്ക് അവരുടെ ചിന്താഗതി മാറുകയും ചെയ്തത്. നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും നമ്മുടെ കൂടിവരവുകളിലും ഇന്നിപ്പോ ഇവിടെ ഈ പാർട്ണർ സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം വരെ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള തിന്മകളിലേക്കൊക്കെ പോകാൻ ഇതൊന്നും കുഴപ്പമില്ലാത്തതാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ മോഹം എന്നുള്ളതിനെ വെടിഞ്ഞിരിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പങ്കാളിയിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ദൈവം ഇടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ മോഹം എന്നുള്ളത് അത് സകല തിന്മകളിലേക്ക് നമ്മളെ വലിച്ചുഴയ്ക്കുന്നതായ കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നോയമ്പ് ഉപവാസങ്ങളുടെ ദിവസങ്ങളിൽ ഇതിനെയൊക്കെ, അതുകൊണ്ട് ജിതേന്ദ്രിയത്വം അല്ലെങ്കിൽ ഇന്ദ്രിയ ജയം എന്ന് പറയുന്നതായ കാര്യം, ഇന്ദ്രിയങ്ങളെ ജയിക്കുവാൻ തക്കവണ്ണം ആത്മീയ സുഹൃതങ്ങളുടെ മകൂട്ടം എന്നുള്ള രീതിയിൽ അവസാനമായി പറയുന്ന ഇന്ദ്രിയ ജയം എന്നുള്ളതാണ്. അത് ഈ നോയമ്പിന്റെ ദിവസങ്ങളിലൂടെ വീണ്ടും നേടിയെടുക്കുവാൻ. മനുഷ്യൻ എപ്പോഴും തെറ്റിലേക്ക് വീഴാൻ സാധ്യതയുള്ളവനാണ്. അത് നോയമ്പ് ഉപവാസങ്ങളിലൂടെ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഉറപ്പിക്കും. നാലാമതായിട്ട് ഇവിടെ പറയുന്ന കാര്യം കോപം, റാപ് എന്നുള്ളതാണ്. കോപം, യാക്കോബ് സ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറയുന്നു, എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ബി എ ഗുഡ് ലിസണർ, അത് യാക്കോബ് സ്ലീഹ പറയുന്ന കാര്യമാണ്. കേൾപ്പാൻ വേഗതയുള്ളവനായിരിക്കണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം. അത് അമേരിക്കയിലെ ശൈലി എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം ഒരാൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം മറുപടി പറയുക. നമ്മളാണെങ്കിൽ ഇടിച്ച് കയറി ഇടിച്ച് കയറി ഇതിനിടയ്ക്ക് എല്ലാം കയറി പറയും. അപ്പൊ കേൾപ്പാൻ വേഗതയുള്ളവനായിരിക്കണം, പറയാൻ ഇച്ചിരി താമസം വരട്ടെ. ബി എ ഗുഡ് ലിസണർ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വ്യക്തി ജീവിതത്തിലും പുരോഹിതനും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിലും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിലും, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിലും, സഹപ്രവർത്തകർ തമ്മിലുള്ള ബന്ധത്തിലും ഒക്കെ സൂക്ഷിക്കേണ്ടതായ ഒരു കാര്യമാണ്. എന്നാൽ അതോ പറയുവാൻ താമസം പോലെ തന്നെയുള്ള ഒരു കാര്യമായിട്ടാണ് യാക്കോബ് സ്ലീഹ പറയുന്നത്, കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. കാരണം അതല്ല, മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യൻ കോപിക്കാനായിട്ട് പാടില്ല, ആ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യൻ കോപം ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് ദൈവനീതിയല്ല. ദൈവം കുറച്ചുകൂടെ നീതിമാനം, ദൈവം അവരോട് ക്ഷമിക്കാനായിട്ടായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ പക്ഷെ കോപിച്ചിട്ട് അതിന് പ്രതിപകരം ചെയ്യാനായിട്ടായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ആ പ്രോവർബ്സ് 29:11 സദൃശവാക്യം 29:11 വായിക്കുന്നു, മൂഢൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ നോയമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ, ഈ 5-6 കൂട്ടം കാര്യങ്ങളിൽ ഒന്ന്, ഒരു ഇന്ദ്രിയജയം അതിലൂടെ നേടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇന്നത്തെ പ്രസംഗത്തിന്റേതായിരിക്കുന്ന മുഖ്യ ഉദ്ദേശം. അങ്ങനെയെങ്കിൽ ദൈവനാമം മഹത്വപ്പെടും. അതുകൊണ്ട് മൂഢൻ തന്റെ കോപത്തെ മുഴുവനും വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. 19:11 സദൃശവാക്യങ്ങളിൽ തന്നെ നമ്മൾ വായിക്കുകയാണ്, വിവേക ബുദ്ധിയാൽ മനുഷ്യന് ദീർഘക്ഷമ വരുന്നു, ലംഘനം ക്ഷമിക്കുന്നത് അവന് ഭൂഷണം. വിവേകബുദ്ധിയുള്ളവർ മാത്രമേ ഈ ദീർഘക്ഷമ ഉണ്ടാകുകയുള്ളൂ, കോപം ഉണ്ടാകാതിരിക്കുകയുള്ളൂ, മറ്റുള്ളവരുടെ ലംഘനങ്ങളെ ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സഭാപ്രസംഗം 7:9 വായിക്കുന്നു, നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത്, മൂഢന്മാരുടെ മാവിലല്ലോ നീരസം വസിക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസിനോട് യേശു ക്രിസ്തു പറഞ്ഞത്, മത്തായിയുടെ സുവിശേഷം 26:52 മഹാപുരോഹിതന്റെ ദാസന്റെ കാത് അറുത്തു കഴിഞ്ഞപ്പോൾ പത്രോസെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ ഒക്കെയും വാളാൽ നശിച്ചു പോകും. അതുകൊണ്ട് കോപം വരുമ്പോൾ നമ്മൾ പലതും ചെയ്തു കൂട്ടും. അത് നമ്മുടെ തന്നെ ആത്മീയ ജീവിതത്തിന്റെ നാശത്തിനും ഭൗതിക ജീവിതത്തിന്റെ നാശത്തിനും ഇടയാകും എന്നുള്ള ഓർത്തിരിക്കുക. കോപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ ദൈവം നമ്മളെ കൂടുതലായിട്ട് ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. 5-ാമതായി ഓർപ്പിക്കുന്ന കാര്യം ഗ്ലട്ടണിയാണ്, അതിഭക്ഷണം. സദൃശവാക്യം 23:21 വായിക്കുന്നു, കുടിയനും അതിഭക്ഷകനും ദരിദ്രരായിത്തീരും. അതിഭക്ഷണം എന്നുള്ളത് ഇന്നിപ്പോ വല്ലാതെ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോ എവിടെ നോക്കിയാലും രുചിഭേദങ്ങളും റെസിപ്പിയുടെ വൈവിധ്യങ്ങളും കുക്കറി ഷോകളും ഒക്കെയാണ്. നമുക്കാണെങ്കിലും ഇപ്പൊ എവിടെ ഇരുന്ന് ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് ഇരുന്ന് ആർക്ക് വേണമെങ്കിലും ഒരു ഭക്ഷണം പാകം ചെയ്യാനായിട്ട് യൂട്യൂബ് ഉള്ളിടത്തോളം കാലം നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോ തിന്മാൻ നല്ല കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഈ തീറ്റയാണ് ഇന്നത്തെ പ്രധാന കാര്യം. ഉൽപ്പത്തി പുസ്തകം 3:6 വായിക്കുന്നു, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. 3 പ്രാവശ്യം തീറ്റയുടെ കാര്യം പറയുക, തിന്മാൻ നല്ലത്, അവൾ തിന്നു, അവനും തിന്നു. അപ്പൊ ഇതാണ് ഇന്ന് നമ്മളെ ഇന്ന് ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മറ്റൊരു വലിയ തിന്മ, ഈ ഗ്ലട്ടണി, അതിഭക്ഷണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പണ്ടാണെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടില് നിസ്സാര ഒരു കാര്യമാണ്, നമ്മൾ പോത്തിറച്ചി മേടിക്കുന്നത് എപ്പോഴായിരുന്നു, വർഷത്തിൽ അങ്ങേയറ്റം 2 പ്രാവശ്യം, ഈസ്റ്ററിനും ക്രിസ്മസിനും. അത് കഴിഞ്ഞിട്ട് മാസത്തിൽ ഒന്ന് പങ്കിട്ട് എല്ലാരും കൂടെ ഒരു ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ ഇറച്ചി ഭക്ഷിക്കുന്ന രീതി നിലവിൽ വന്നു. അതിനുശേഷം ആഴ്ചയിലാഴ്ചയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ കുറച്ച് വരാമെന്നും പറഞ്ഞാൽ ഒരാളത് ഏറ്റെടുത്തിട്ട് പുള്ളി അത് കച്ചവടമാക്കി മാറ്റി, ആഴ്ചയിലാഴ്ചയിൽ മാറി. ഇന്നിപ്പോ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ഇപ്പോഴും നമ്മുടെ ഫ്രിഡ്ജ് നിറച്ചു ഈ സാധനം ഇരിക്കുക. ഫ്രിഡ്ജിലെ ഫ്രീസർ പോരാഞ്ഞിട്ട് നമ്മൾ ഡീപ് ഫ്രീസർ വേറെ 2-3 മേടിച്ച് ഗരാജിനകത്ത് വെച്ചേക്കുക, ഇതിനകത്ത് മുഴുവൻ ശവങ്ങൾ അടുക്കി വെച്ചേക്കുക. അപ്പൊ ഇത് ഈ തീറ്റയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം അത് വല്ലാതെ നമ്മുടെ ജീവിതത്തെ ഗ്രസിച്ചു പോകുന്നു. അതുകൊണ്ടാണ് ഇന്ന് അച്ഛൻ ആദ്യമേ അമുഖമായിട്ട് സൂചിപ്പിച്ചത് ഒഴിഞ്ഞിരിക്കേണ്ടതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. ഈ നോയമ്പിന്റെ ദിവസങ്ങൾ 365 ദിവസം ഉള്ളതിൽ ഏകദേശം 120 ദിവസം നോയമ്പിന്റെ ദിവസങ്ങളായിട്ട് സഭ ക്രമീകരിച്ചു തന്നിരിക്കുമ്പോൾ ഈ അതി ഭയങ്കരമായിരിക്കുന്ന തിന്മ, ആദ്യത്തെ തിന്മയാണ് കേട്ടോ, ആദ്യത്തെ തിന്മയായി അതിഭക്ഷണം എന്ന് പറയുന്നത്, അരുതാത്തത് കയറി ഭക്ഷിക്കുകയും അമിതമായി ഭക്ഷിക്കുകയും വിലക്കുകളെ ലംഘിച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്നതെല്ലാം ഗ്ലട്ടണി തന്നെയാണ്. അത് എല്ലാത്തിനു വേണ്ടിയുമുള്ള മോഹവും ആഗ്രഹവും ഒക്കെ, അരുതുകളെ ലംഘിച്ചുകൊണ്ടുള്ള ആഹരിക്കുവാനുള്ള ആഗ്രഹം ഒക്കെ ഗ്ലട്ടണിയിൽ തന്നെ വരുന്നതാണ്. അതിൽ നിന്ന് അല്പം ഒന്ന് ഒഴിഞ്ഞിരിക്കുവാൻ തക്കവണ്ണം നൊയമ്പ് ഉപവാസങ്ങൾ നമുക്ക് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. 6-ാമത്തെ കാര്യം നമ്മൾ കാണുന്നത് എൻവി എന്നുള്ള കാര്യമാണ്. ഞാനത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, എവ്ഗാറിയ സോളിറ്ററി അദ്ദേഹം പറഞ്ഞത് സാഡ്നസ് എന്നുള്ള വാക്കായിരുന്നു. ഇപ്പൊ ഇവിടെ എൻവി എന്ന് പറയാൻ കാര്യം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ഉയർച്ചയിലുണ്ടാകുന്ന ഒരു വിഷാദത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒരു ഒരു പെയിൻഫുൾ ഫീലിംഗ്, മറ്റുള്ളവരുടെ ഉയർച്ചയിലുണ്ടാകുന്ന ഒരു സാഡ്നസ്, അതിനെയാണ് എൻവി എന്ന് കുറച്ചുകൂടി വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. 1 പത്രോസ് 2:1 2 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 1 പത്രോസ് 2:1-2 എന്നേക്കാളും മുമ്പേ എടുക്കുന്നവരുണ്ടെങ്കിൽ വായിക്കാം. ഒന്ന് പത്രോസ് 2:1-2 ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാലുകുടിപ്പാൻ വാഞ്ചിപ്പി. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ സൂക്ഷിക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇവിടെ എല്ലാ അസൂയ നീക്കിക്കളയുക, സകല ദുഷ്ടതയും അസൂയയും നമ്മൾ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെയായി തീരുക എന്നുള്ളതാണ്. ദ ഗ്രീൻ ആയിട്ട് ടൈറന്റ് എന്നുള്ളത് ജലസിയെ പറ്റി പറയുന്നത്, എൻവിയെ പറ്റി പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്രൂവൽ ആൻഡ് ഒപ്രസീവ് റൂളർ എന്നുള്ള രീതിയിലാണ് നമ്മളെ നശിപ്പിച്ചു കളയുന്ന ഒരു തിന്മയായിട്ടാണ് ഇതിനെ തിരുവചനം സൂചിപ്പിച്ചിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 15:9 നമ്മൾ വായിക്കുന്നുണ്ട്, മഹാപുരോഹിതന്മാർ അസൂയ കൊണ്ട് യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്തുവെന്ന് പീലാത്തോസിന് അറിയാമായിരുന്നു. അപ്പൊ ഈ അസൂയ എന്നുള്ളത് ഒരു വല്ലാത്ത തിന്മയാണ്. അത് നമ്മുടെ ഇടവകയിലാണെങ്കിലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിലും കുടുംബത്തിൽ തന്നെയാണെങ്കിലും ഒക്കെ ഈ അസൂയ എന്നുള്ളത് സഹോദരങ്ങൾ തമ്മിലും ഒക്കെ ഉള്ള പ്രയാസങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു കാരണവും ഈ അസൂയ എന്നുള്ളത് തന്നെയാണ്. അവസാനത്തെ സമയ ചുരുക്കമായതുകൊണ്ട് അവസാനത്തെ കാര്യം കൂടി പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ലേസിനെസ് എന്നുള്ളത് അലസത, സ്ലോത്ത് എന്നുള്ള വാക്കുകൊണ്ട് നമുക്കതിനെ കുറച്ചുകൂടി അർത്ഥവ്യാപ്തിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അലസത, അത് മരണകരമായ പാപമായിട്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 15:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകും. ഈ മടിയും അലസതയും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ നീക്കിക്കളയേണ്ടതായ ഒരു പ്രധാനപ്പെട്ട തിന്മയാണ് മടിയും അലസതയും എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളത് ഓർത്തിരിക്കണം. മടിയന്റെ വഴി മുള്ളുവേലി പോലെയാകും. സദൃശവാക്യങ്ങൾ 6:4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിന്റെ കണ്ണിന് ഉറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്, മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്കുക, മടിയ ഉറുമ്പിന്റെ അടുക്കൽ ചെല്ലുക, അതിന്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക, അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തന്നെ തീന് ശേഖരിക്കുന്നു. മടിയ നീ എത്ര നേരം കിടന്നുറങ്ങും, എപ്പോൾ ഉറക്കത്തിൽ നെടുന്നേൽക്കും, കുറെ കൂടി ഉറക്കം, കുറെ കൂടി നിദ്ര, കുറെ കൂടി കൈകെട്ടിക്കിടക്ക, അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും എന്ന് പറയുന്നതായ കാര്യം. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അലസതയെപ്പറ്റി മടിയെപ്പറ്റി തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട രണ്ട് വാക്യങ്ങൾ ഓർത്തിരിക്കണം. 1 Thessalonians 5:19 1 Thessalonians 5:19 പറയുന്നു, ഡു നോട്ട് ക്വെൻച്ച് ദ സ്പിരിറ്റ്, ആത്മാവിനെ കെടുത്തിക്കളയരുത്. ഈ അലസത മൂലം നമ്മളുടെ ആത്മാവ്, നമ്മള് ഞാനെപ്പോഴും പറയും, നമ്മൾ കൂട്ടായ്മ കൂടുമ്പം ഓരോ ബുധനാഴ്ചയും നമ്മൾ കൂടി വരുമ്പം പരിശുദ്ധാത്മാവാകുന്ന അഗ്നി കരിക്കട്ടകളായിരിക്കുന്ന നമ്മളെ കനൽക്കട്ടകളാക്കി മാറ്റിയിരിക്കുക. എന്നാൽ ഒരാഴ്ച കൂട്ടായ്മ കൂടാൻ, പ്രാർത്ഥനാ മീറ്റിംഗിൽ, ആരാധനയിൽ സംബന്ധിക്കാൻ നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ കരിക്കട്ടകളായിട്ട് അങ്ങ് മാറുന്നു. ഈ കനൽക്കൂമ്പാരത്തിൽ നിന്ന് ഒരു കൊടിലുകൊണ്ട് ഈ ഒരു കനൽക്കട്ടയെ എടുത്ത് പുറത്തു വെച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിയുമ്പം കുറച്ചു നേരം കഴിയുമ്പോൾ അത് വീണ്ടും കരിക്കട്ടയും പിന്നീട് അത് ഉരുപിടി ചാരവുമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം ഈ പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കപ്പെട്ട് നിൽക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. മടിയും അലസതയും നീക്കിയിട്ട് പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ ജ്വലിച്ചു നിൽക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഉദാസീനത നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിനുമെല്ലാം ഉള്ള ഉദാസീനത മാറണം. യിരമ്യാ പ്രവചനന്റെ പുസ്തകം 48:10 വായിക്കുന്നു, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. എത്ര ശക്തമായിട്ട ഈ ഉദാസീനതയെ, സ്ലോത്തിനെ, ലേസിനെസിനെ തിരുവചനം ഓർപ്പിക്കുന്നത്. യിരമ്യാവ് 48:10 യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോയമ്പിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കൊലപാതകമോ മദ്യപാനമോ മറ്റു തിന്മകളോ എന്നതിനേക്കാൾ ഉപരി നിസാരമെന്ന് നമ്മൾ കരുതുന്ന കുറേയേറെ കാര്യങ്ങൾ, നിഗളം, അത്യാഗ്രഹം, ലസ്റ്റ്, മോഹം, കോപം, ഗ്ലട്ടൺ, അതിഭക്ഷണം, സാഡ്നെസ്, അല്ലെങ്കിൽ എൻവി, അസൂയ, അലസത, ഈ മരണകരമായിരിക്കുന്ന ഈ കാര്യങ്ങൾ, പാപം, ഓർത്തഡോക്സ് ചിന്താഗതി അനുസരിച്ച് എല്ലാം മരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായ പാപങ്ങളാണ്. അതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി നൊയമ്പ് ഉപവാസങ്ങളിലൂടെ ഞങ്ങൾക്ക് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹീതമായ നൊയമ്പെ സമാധാനത്തോടെ വരിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൊയമ്പ് ഉപവാസങ്ങളിലേക്ക് പ്രവേശിപ്പാൻ, ആത്മീയമായി ഉയരുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
തീർത്തു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രവേശിക്കുന്നതിന് ഒരു കസുശ്രൂഷ എന്നുള്ള വണ്ണം അച്ഛൻ നമ്മളെ കൂടുതൽ നോക്കുവാണ്ടക്കോണം നമുക്ക് സഹായിക്കും എന്നുള്ളത് മനസ്സിലായി. എനിക്ക് പുതിയ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് കൂടെ അച്ഛൻ ഈ പ്രസംഗം നടത്തിയാന്ന് വെച്ചാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുകയായിരുന്നു. പറഞ്ഞ പല പ്രശ്നങ്ങൾ ഓർക്കുകയാണ്. നമ്മുടെ ആദ്യ ഭക്ഷണവും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന ഓരോ കാര്യങ്ങളും ഒരു നല്ല ആത്മീയ സ്ഥലത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വലിയ കാര്യമായിട്ടാണ് നമ്മളത് കണക്കാക്കേണ്ടത്. പ്രത്യേകം എടുത്തു പറഞ്ഞത് ഈ അഹങ്കാരത്തെ പറ്റിയാണ്. എനിക്ക് തോന്നി ഈ സാധനത്തിൽ കാണിച്ച ദൈവം ക്ഷമിക്കുന്നു. പക്ഷെ ഈ ആത്മീയര് അഹങ്കാരം കാണിക്കുമ്പോൾ എനിക്ക് ദൈവം ക്ഷമിക്കും തോന്നത്തില്ല. ഈ ജോസി പ്രസന്റെ ഒക്കെ ഉദാഹരണം അതാ. ഈ നമ്മുടെ ഇടയിൽ വലിയൊരു വിഷയമാണ്. ഈ ചിലപ്പോഴത്തേക്ക് ഈ വിശ്വാസികളായിട്ട് പെട്ടെന്ന് മാറുമ്പോഴത്തേക്ക് പിന്നെ ഈ ബാക്കിയുള്ളവർക്കൊന്നും ഒരു വിശ്വാസവും ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ഭക്തി. ദൈവഭാഗം ഏറ്റവും ഏറ്റവും കട്ടിയേറിയ ഖനമേറിയ പാപമാണെന്ന് എനിക്ക് തോന്നുന്നത്. വിശ്വാസമില്ലാത്തവരെന്ന് കാണുകയും സ്വയം വിശ്വാസിയായിട്ട് കാണിക്കുന്നതും ഏറ്റവും വലിയ അവിശ്വാസവും പാപം എന്ന് പറയുന്നത്. മരീശന്മാരെയൊക്കെ കർത്താവ് ഇതിൽ ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളും ഒന്നും ഒറ്റയടിക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകം കുറച്ചാളും ഒരു അച്ഛനോട് പറയാറുണ്ട്, പക്ഷെ ഇപ്പൊ ഈ പെരുന്നാൾ നടത്താൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ പള്ളി ഒരുപാട് പെരുന്നാൾ നല്ലതാണ്, സംശയമൊന്നുമില്ല, ഓരോ വിശുദ്ധന്മാരെ ഓർത്ത്. പക്ഷെ ഇപ്പൊ അച്ഛന്മാരെക്കാളിലും നേരത്തെ ഇരുന്ന സാധാരണ മനുഷ്യരെക്കാളിലും ഇപ്പൊ ഈ പെരുന്നാൾ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഈ ചില മനുഷ്യർ സംഘാടകരാണ്. അച്ഛൻ പറയുന്ന പോലെ തന്നെ ഈ പള്ളിയിൽ നിന്നുള്ള ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഈ പള്ളികളിലുണ്ട്, വേണ്ടിയും വേണ്ടാത്ത സമയത്ത് ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ആവശ്യത്തിലധികം ചെയ്തുകൊണ്ടിരിക്കുക. അമിത ഭക്ഷണങ്ങളും ഒക്കെ വലിയ ആത്മീയ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ സാരമായി ചിന്തിക്കേണ്ടതാണ്. ഏതായാലും വളരെ എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് കരുത്ത് പകരേണ്ട കുറെ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നോബൽ വരുത്തേണ്ടതെന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുകയും അത് നമ്മളെ കൂടുതൽ ആത്മീയ ജീവിതം ചെയ്യട്ടെ. വളരെ ശ്രേഷ്ഠമായി പ്രിയപ്പെട്ട അച്ഛനുള്ള സ്നേഹവും നന്ദി ഒരിക്കൽ കൂടി ഈ സമയത്ത് അറിയിക്കുക. നമുക്ക് മധ്യസ്ഥമാർത്ഥനയ്ക്കുള്ള കഴിഞ്ഞ ആഴ്ച നമ്മൾ പാടിയ പാട്ടിന്റെ ബാക്കി ഭാഗം കരുണാകടലെ ഞാൻ നോക്കുന്നുള്ള ഗീതത്തിന്റെ 187-ാമത്തെ ഗീതം ആഘോഷത്തില് ഞാൻ പോയി എന്നുള്ള ഭാഗം വന്നിട്ട് ഗീതത്തിന് സമർപ്പിക്കാം. വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി,
വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി, അവരൗഷധം നല്ല ചെയ്തിട്ടില്ലൊരു ഗുണവും, എൻ വ്രണമോ കഠിനം നൽവൈദ്യാവിന്നെ എൻ പാപത്തിൽ ഞാൻ ഇടയാകരുതയ്യോ നാ, എൻ പാപങ്ങൾ ദുരിഞ്ഞിടും ഇപ്പോ അജവോ മാടോ ചങ്ങാലിയോ ുറുപ്രാവിൻ കുഞ്ഞുങ്ങളയം കഴയതായി തർപ്പിക്കുന്നില്ല ദേവാവോ തൻ ഭവനേ വന്ന പവിനി സ്ത്രീ പോലിരുതുള്ളി കണ്ണു നീ കണ്ടൻ മേൽ ദയതോ നണമേ തിരുജനകൻ സ്നേഹ പാലും മാതാവിൻ പ്രാർത്ഥനയാലും ആലേലുയ്യ കുറുക്കടമൻ പിഴകൾ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് മാത്യു എബ്രഹാം, ഡാനിയൽ, രൂബൻ, ആലിസ് ജോസഫ്, ജോൺ സി തോമസ്, ജോയി, ബിൻസു ഉമ്മൻ, രൊഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലി, രാജു ഡാനിയൽ, നോഹ, കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പേര് നൽകിയിട്ടുണ്ട്. അത് ഞാൻ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിൽ തന്നെയും 10-32 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവന്റെ സൗഖ്യത്തിനായിട്ട് പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുക. മറ്റാരെങ്കിലും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ ഈ സമയത്ത് ദൈവസന്നിധിയിൽ അവരുടെ സൗഖ്യത്തിനും ആരോഗ്യത്തിനുമായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, ഒരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും അവരുടെ തിരുവചനം ജീവിതത്തെ തന്നെ അങ്ങയുടെ ചേർത്ത് പിടിക്കത്തക്ക വണ്ണം ഒരുക്കുന്ന സാഹചര്യം ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം, ഞങ്ങൾ എവിടെയായിരുന്നാലും ഞങ്ങൾ ചലിക്കുന്നത് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അറിയാൻ കഴിവുള്ള പിതാവാകുന്നുവെന്ന് ഓരോ നിമിഷവും അവിടെ നിങ്ങളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വിശുദ്ധിയും അതിൻ്റെതായ നന്മകളെയും കാത്തു ജീവിക്കാൻ തക്കവണ്ണം താല്പര്യമുള്ളവരായി ജീവിക്കാൻ ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അനേകർക്ക് വേണ്ടി അവരുടെ സൗഖ്യത്തിന് വേണ്ടി സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ബലഹീനരാണെങ്കിലും കേൾക്കുന്ന തിരുമനസ്സളിയണമേ. എപ്പോഴും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥന ഒന്ന് കേൾക്കുന്നു ശ്രദ്ധിക്കുന്ന പരു ആ വിശ്വാസം കുറെ കൂടെ ഞങ്ങളിൽ ഉറപ്പാക്കുവാൻ തക്കവണ്ണം ഈ നിന്റെ മക്കളെയൊക്കെ അവരെ ധൈര്യപ്പെടുത്തുകയും അവർക്ക് സ്വസ്ഥത സമാധാനം കൊടുക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് ചില രോഗങ്ങളുടെ പേരുകൾ കേട്ട് ഭയപ്പെടുമ്പോൾ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാവുന്നു എന്ന് ആ ഉള്ള ദൈവിക സാന്നിധ്യത്തിന് ഉറപ്പുള്ള സ്ഥലം കാൾക്കുവാനും ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ് എന്നുള്ള ആ ഒരു ചിന്ത അവരെ എല്ലാവിധ ഭയത്തിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗത്തിൻ്റെതായ വേദനകളിൽ നിന്നൊക്കെയും ചെറുത്തു നിൽക്കാനുള്ള ഒരു തലങ്ങളിലേക്ക് അവരുടെ ബോധങ്ങളെ ഉയർത്തുവാൻ തമ്പുരാനെ അങ്ങയുടെ സ്പർശനം കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ രോഗികളെയും അങ്ങയുടെ മുമ്പാകെ കരുണയോടെ സമർപ്പിക്കുന്നു. അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. രോഗം അതൊരു ശിക്ഷയല്ല, ദൈവസ്നേഹത്തിന്റെ അല്ലെങ്കിൽ എന്നിക്കൂടി വെളിപ്പെടേണ്ട ദൈവമഹത്വത്തിന്റെ ഒരു ദൃഷ്ടാന്തമാണെന്നുള്ള തിരിച്ചറിവ്, അവരെ നന്മയോട് അതിനെ സമീപിക്കാനുള്ള ഒരു തലങ്ങളിലേക്ക് അവരെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓരോ മക്കളെയും അവിടുന്ന് കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റവര് നഷ്ടപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം അവരുടെ വേദനകളെ മറക്കുവാനും അവരുടെ മനസ്സിന് ശാന്തി സമാധാനം പകരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ പൈതങ്ങളെയും അവിടുന്ന് വാഴ്ത്തണമേ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, അവർക്ക് ബുദ്ധിയും കഴിവും ശക്തിയും ലോകത്തിൻ്റെതായ അറിവിനേക്കാൾ ഉയരി ഉയരങ്ങളിൽ അറിവ് കണ്ടെത്താനുള്ള മനസ്സിന് അവർക്ക് കൊടുക്കണമേ. യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റി പോകാതെ അങ്ങയുടെ പാതകളിൽ ചുവട് വെച്ച് ജീവിതം നന്മയും ശോഭനമുള്ളതാക്കി തീർക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. കൃപജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. അവരുടെ ബന്ധങ്ങളെ ദൈവിക സ്നേഹത്തിൽ ഉറപ്പിക്കണമേ. പരസ്പരം ഉൾക്കൊള്ളുവാനും ക്ഷമിക്കുവാനും സമചിത്തതയോടെ കായികരങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഇവർക്ക് പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യ തെളിയിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞു പ്രാർത്ഥിക്കുന്നു. പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്കൊക്കെയും നല്ലൊരു കുടുംബജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സന്തോഷിപ്പാൻ്റെ കവണം നല്ല തർമ്മങ്ങളെ കൊടുത്ത് വാഴ്ച അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയും ചെയ്യാനുള്ള ആരോഗ്യവും വിപ്ലവും ലഭിക്കുന്ന പ്രതിഫലമൊക്കെ നന്മയോട് ഉപയോഗപ്പെടുത്താനുള്ള വിവേകത കൊടുക്കണമേ. ഇതിനെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ ബാവാതിരുമേനി, എല്ലാ തിരുമേനിമാരെയും വൈദികരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ തിരുവചനത്തിൽ കേട്ടതുപോലെ ദൈവി അലസതയോടെ ജീവൻ ശപിക്കപ്പെട്ടവൻ, അത് ഏറ്റെടുക്കുന്ന ദൈവിക ശുശ്രൂഷ ശ്രദ്ധയോടും അലസതയില്ലാതെ അങ്ങയുടെ ചിതപ്രകാരം നിർവഹിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ വെട്ടവും വെളിച്ചമൊക്കെ ഓരോ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശ്വാസികളെയും രൂപ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥന കൂട്ടായ്മ അവരുടെ വാഴ്ച അനുഗ്രഹിക്കണമേ. ഇതിൽ സംബന്ധിക്കുകയും ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ വാഴ്ത്തുകയും അവരുടെ കുടുംബങ്ങളെ നന്മ കൊണ്ട് നടക്കുകയും ചെയ്യണമേ. സഭയിലെ എല്ലാ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാം വീണ്ടും വളരെ താഴ്മയോടുകൂടി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചനം ഘോഷിച്ച പ്രിയപ്പെട്ട അച്ഛനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇടവകേച്ച് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ക്ഷമിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിലേക്കൊക്കെ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കുറെ കൂടെയൊക്കെ നിർമ്മലതയോടും നന്മയോടും ആ ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനും അതിൽ കൂടി തെളി ചൈതന്യമുള്ള ഒരു നിറവായിട്ട് വളരുവാൻ തക്കോണം ഞങ്ങളിടയാക്കി തീർക്കണമേ. നമ്മുടെ സകല പലയതർക്ക് സ്വർഗീയ ഊർജമില്ല ആശ്വാസം നൽകണമേ. പിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് പറഞ്ഞാൽ ചോദിച്ചു ഓർക്കുവാനായിട്ട് തന്നെ നന്ദി.
പിതൃഭദ്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും കൃപയും ഇതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും അവരുടെ ഭവനങ്ങളുടെയും നോമ്പുകാലത്തിന്റെ അനുഗ്രഹങ്ങളുടെ മേൽ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടി വചന സന്ദേശം പകർന്നു തന്ന പ്രിയ അഭിജിത്തിന്റെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കണമേ. ആമേൻ.
ധന്യവാദത്തെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹീതമായ മൂന്ന് നോമ്പിന്റെ ശുശ്രൂഷ ഈ സമയത്ത് ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് തിരുവചനം ഘോഷിച്ച പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹം, പി സി അവർക്കുള്ള സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് വൈദികർ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിത്രയും ആളുകളുടെ പേരുകളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ വൈദികരൊക്കെയും ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിലൊക്കെ അവർ ഓർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് രോഗികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ തന്നാൽ കൂടുതൽ നല്ലതായി തീരും, നല്ലതായിരിക്കും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഷാബു അച്ഛൻ, അതുപോലെ തന്നെ ചിക്കാഗോയിൽ നിന്ന് ഹാമച്ചൻ, പി സി ഓർ അച്ഛൻ, അതുപോലെ തന്നെ ഐസക് അച്ഛൻ, നമ്മുടെ ആമനച്ചൻ, അതുപോലെ ഡാലസിൻ തമ്പാനച്ഛൻ, പിന്നെയും അനേകം വൈദികർ ഇതിൽ നിരന്തരം ഇന്നും അതുപോലെ തന്നെ നിരന്തരം ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ വൈദിക ശ്രേഷ്ഠരോടൊക്കെ ഉള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ ഇവിടെയൊക്കെ നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രോഗികളായിട്ട് പേര് ഓർത്തവരെയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കാതെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി എല്ലാവരോടും പ്രത്യേകിച്ച് ഇത് അസിസ്റ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രിയപ്പെട്ട മനോജ്, ബൈബിൾ വായിച്ച മോഹന്നങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവരെ ദൈവം വരാൻ വാഴ്ച അനുഗ്രഹിക്കട്ടെ. ആമേൻ.